ഹല്ലേലൂയ. ഞാൻ വീണ്ടും കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിൻ്റെ തുടർമാനമായിട്ട് നമ്മൾ, നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരൻ, നമ്മുടെ സഭയുടെ കാവൽക്കാരൻ, നമ്മളുടെ ദേശത്തിൻ്റെ മധ്യസ്ഥൻ എന്നുള്ള വിഷയമാണ്. അതിനകത്ത് നമ്മൾ ആദ്യത്തെ വേദഭാഗം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരൻ എന്ന വിഷയമാണ്. അതിന് നമ്മൾ ആധാരമായിട്ട് കയീൻ്റെ കാര്യം നമ്മൾ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 4:9 കയീനോട് ദൈവം ചോദിച്ചു, നിൻ്റെ സഹോദരനായ, നിൻ്റെ അനുജനായ ഹാബേൽ എവിടെ? അവനതിന് മറുപടി പറയുന്നത് ഒരു പരിധിവരെ ഒരു ധിക്കാരപൂർവമാണ് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് പഠിക്കുക. അവൻ പറയുന്നത്, ഐ ആം ദ കീപ്പർ ഓഫ് മൈ ബ്രദർ, ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പ് കാവൽക്കാരനാണോ, സൂക്ഷിപ്പുകാരനാണോ? രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ദൈവം മനുഷ്യവർഗത്തോട് ചോദിക്കുന്നത്. നമ്മൾ കണ്ടു, ആദമേ നീ എവിടെ, കയ്യനെ നിൻ്റെ സഹോദരൻ എവിടെ. ആദമിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ച കാര്യം, ആദമിനെ ദൈവം ആക്കിയ ഒരു സ്ഥലമുണ്ട്. പക്ഷെ അവിടെ നിന്ന് അവൻ അവൻ്റെ ലോകത്തിലേക്ക് ഓടിപ്പോയി. അവൻ്റെ ലോകത്തിലേക്ക് ഓടിപ്പോയത് അവൻ ചെയ്ത ഏറ്റവും വലിയ, അതായത് അവന് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകണമായിരുന്നു, ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമായിരുന്നു. അതാണ് അവൻ അവിടെ നിന്ന് ഓടിപ്പോകാനുള്ളതായ കാരണം. വാസ്തവത്തിൽ പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നതാണ്. നമ്മൾ ഇന്നലെ അത് കണ്ടു. പാപമെന്ന് പറയുന്നത് സ്വയമായി ഞാൻ തീരുമാനമെടുക്കാൻ തുടങ്ങുന്നതാണ്. കാര്യം ദൈവം സകല ലോകത്തെയും അവന് വേണ്ടി സൃഷ്ടിച്ചു, പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. സകല ലോകത്തെയും സകല സൃഷ്ടിയെയും ദൈവം മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ഓടിപ്പോവുക എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ പാപം. അതാണ് ആദമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നമ്മൾ കാണുന്നു കയീൻ്റെ ജനനം. കയീൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, കയീൻ ആ വീട്ടിലെ വലിയ താരമായിരുന്നു, ഇല്ലേ? ആ പറയുന്നതെല്ലാം അവൻ്റെ കാര്യമാണ് പറയുന്നത്. യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജയെ ലഭിച്ചു. യഹോവയാൽ, പിശാചിനാലല്ല ലഭിച്ചത്, ആരാലാണ്? യഹോവയാൽ. അപ്പോൾ മക്കളുണ്ടാകുന്നത് യഹോവയുടെ അനുഗ്രഹമാണ്. വേദോസം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം, അവൻ നൽകുന്ന ആ പ്രതിഫലമാണ്, അവകാശം. ഇറ്റ്സ് ആൻ ഇൻഹെറിറ്റൻസ്, നമുക്ക് ലഭിക്കുന്നൊരു അവകാശമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് മക്കൾ ഒരിക്കലും ഒരു ഭാരമാകരുത്, ആണെന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ പലപ്പോഴും ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ട്. അല്ല, ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമാണ് എന്ത് മക്കൾ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കയ്യിന് ശേഷം അവൻ്റെ അനുജനുണ്ടായി. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ആരാധന കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വഴിപാട് കഴിക്കാനായിട്ട് പോയി. കയ്യിൻ ഫലമൂലങ്ങൾ യാഗമർപ്പിച്ചു അല്ലെങ്കിൽ വഴിപാട് കഴിച്ചു. ആ ഹാബേൽ ഒരു ആട്ടിൻകുട്ടിയെ വഴിപാടായിട്ട് കൊണ്ടുവരുന്നു. എന്നാൽ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് ഇന്നലെ നമ്മളൊന്ന് ചെറിയ ഒന്ന് പഠിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കയ്യിൻ മോശമായ ഫലങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടല്ല, ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നത് കൊണ്ടുമല്ല, പ്രത്യുത ആദ്യം പ്രസാദിക്കുന്നത് യാഗത്തിലല്ല, അതിന് മുമ്പ് വ്യക്തിയിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തി നല്ലതാണെങ്കിൽ മാത്രമേ യാഗം കൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ എത്ര നല്ല ജിലേബി ഇഷ്ടമുള്ള ആളാണെന്ന് വെച്ചോ, പക്ഷേ കൈയെല്ലാം പഴുത്ത് വ്രണം വന്ന്, ഒരു പക്ഷേ കുഷ്ഠരോഗം എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വ്രണം ബാധിച്ച് പഴുപ്പ് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കൈ കൊണ്ട് ജിലേബി എടുത്ത് ഇങ്ങനെ ഞെക്കി ഇന്നാ കുഞ്ഞെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ജിലേബി മോശമായിട്ടല്ല, കൊടുത്ത ആളിൻ്റെ കൈയാണ്, അല്ലെങ്കിൽ കൊടുത്ത ആളാണ്, വ്യക്തിയാണ്. വ്യക്തി നന്നായാൽ മാത്രമേ എന്താ യാഗം കൊണ്ട് പ്രയോജനമുണ്ടാകത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹബേലിലും അവൻ്റെ ദൈവം പ്രസാദിക്കുന്നത് വ്യക്തിയിലാണ്, വഴിപാടിലല്ല. കയ്യിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുന്നുണ്ട്. ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനിച്ചത് ദുഷ്ടനിൽ നിന്നാണെന്നുള്ള അർത്ഥത്തിലല്ല, പ്രത്യുത അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി തീർന്നു എന്ന് ചിന്തിച്ചാൽ മതി. അല്ലാതെ അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണെന്നുള്ളതല്ല അതിൻ്റെ, അതായത് ചിലപ്പോൾ അങ്ങനൊരു ടീച്ചിങ് ഒക്കെ പലപ്പോഴും ആൾക്കാർ പറയാനുണ്ട്, കയ്യിൻ എന്താണ് പിശാചിൽ നിന്ന് ജനിച്ചതാണ്. അങ്ങനെയുള്ള റോങ് ടീച്ചിങ്സ് നമ്മുടെ സഭയിൽ വരുമ്പോൾ അതിനെയൊക്കെ എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയല്ല അവിടെ പറയുന്നത്. അവിടെ നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ ഒന്ന് യോഹന്നാൻ 3:12 12 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 11 മുതൽ, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവൻ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതിയുള്ളതും ആകൊണ്ടത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഈ വേദഭാഗം ഞാൻ ഇനിയാണെങ്കിലും ഇത് വായിക്കേണ്ട ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് ഞാനൊന്ന് ആദ്യം ഒന്ന് വായിച്ചതാണ്. അവിടെ പറയുന്നത് കയ്യിൻ, ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുന്ന ആ വേദഭാഗം ദുഷ്ടൻ ഉള്ളിലുള്ളവനായി എന്ന് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ദുഷ്ടനിൽ നിന്നുള്ളവൻ എന്നതിനേക്കാൾ കുറച്ചുകൂടെ കൃത്യമായ തർജ്ജമ എന്ന് പറയുന്നത് ദുഷ്ടൻ ഉള്ളിലുള്ളവനായി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, നമ്മൾ വാസ്തവത്തിൽ യേശു ഉള്ളിലുള്ളവരാണ് എന്നതുപോലെ കയ്യിൻ്റെ ഉള്ളിൽ ആരാ ഉണ്ടായിരുന്നത്? ദുഷ്ടൻ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, അല്ലാതെ അവൻ പിശാചിൻ്റെ സന്തതിയാണെന്നുള്ള അർത്ഥമല്ല. അവൻ ദുഷ്ടൻ ഉള്ളിലുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ. അത് നമ്മൾ പിന്നീട് വായിക്കുമ്പോഴും അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പിന്നെയും പറയട്ടെ. ഇനി ദുഷ്ടൻ ഉള്ളിലുള്ളവൻ ആട്ടിൻകുട്ടിയെ യാഗം ഉറപ്പിച്ചാലും അവൻ്റെ യാഗത്തിൽ പ്രസാദിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ആരാധന എത്ര നല്ലതാണെങ്കിലും, നിങ്ങൾ നല്ലതല്ലെങ്കിൽ, എൻ്റെ ആരാധന എത്ര നല്ലതാണെങ്കിലും, ഞാൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണെങ്കിൽ ആരാധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ അതാണ് റിലീജിയൻ്റെ പ്രത്യേകത, മതത്തിൻ്റെ പ്രത്യേകത. മതം എപ്പോഴും നോക്കുന്നത് ആരാധന നല്ലതാണെന്നുള്ളത് നോക്കുന്നത്. നിങ്ങളൊരു മന്ത്രവാദികൾ എടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് മന്ത്രവാദം ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾ ആരും ചോദിക്കത്തില്ല, കഴിഞ്ഞ ആഴ്ച നീ കള്ളം പറഞ്ഞോ, കഴിഞ്ഞ ആഴ്ച നീ വ്യഭിചാരം ചെയ്തോ, കഴിഞ്ഞ ആഴ്ച നീ കൊലപാതകം ചെയ്തോ എന്ന് ചോദിക്കത്തൊന്നുമില്ല. അവർ പറയുന്നത് നീ അരി കൊണ്ടുപോവാ, അല്ലെങ്കിൽ പൂവ് കൊണ്ടുപോവാ, കോഴിയെ കൊണ്ടുപോവാ, വെട്ടാം അല്ലേ, അല്ലാതെ വേറെ കാര്യമൊന്നും അവിടെ ഇല്ല. ധാർമ്മികത ഒരു വിഷയം അവിടെ അല്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം എപ്പോഴും ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ജീവിക്കാനാണ് നമ്മളോട് പറയുന്നത്. അല്ലാതെ യാഗമർപ്പിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതല്ല അവിടുത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. അതായത് എപ്പോഴും ദൈവം നോക്കുന്നത് നമ്മളെ ലൈഫാണ്. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത. മറ്റ് മതങ്ങളിലൊക്കെ നമ്മൾ നല്ല ഒരു റിലീജിയൻ എന്ന് പറയുമ്പോൾ റിലീജിയന് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ നിങ്ങൾ അനുസരിക്കണം. അത് തന്നെയല്ല, അതിന് ചില ഒബ്സർവൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ആചാരങ്ങളുണ്ട്, അത് നിങ്ങൾ അനുഷ്ഠിക്കണം. അപ്പം അവരുടെ നിബന്ധനകൾ നിങ്ങൾ അനുസരിക്കണം, ഒബ്സർവൻസസ് അല്ലെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കണം, പിന്നെ ചില പാരമ്പര്യങ്ങളുണ്ട് അത് പിന്തുടരണം. ഇത്രയും മാത്രമേ മതം ആവശ്യപ്പെടത്തുള്ളൂ. പക്ഷേ ദൈവം അങ്ങനെയല്ല, ഇസ്രായേലിൻ്റെ ദൈവം അങ്ങനെയല്ല. 15 സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്നിട്ട് താഴോട്ട് പറയുന്നത് ഓരോ ദിവസവും ഓരോ കാളയെ യാഗമർപ്പിക്കുന്നവൻ എന്നല്ല അവിടെ പറയുന്നത്. ആണോ? അല്ല, എല്ലാ ദിവസവും കാളയെ അർപ്പിച്ചാലും നിനക്ക് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ വസിക്കുവാൻ കഴിയത്തില്ല. കാര്യം അതിൻ്റെ പേര് തന്നെ വിശുദ്ധ പർവ്വതമെന്നാണ്. അതുകൊണ്ട് വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്, അല്ലാതെ ഒബ്സർവൻസസ് അല്ല. നിങ്ങൾ ഇവിടുന്ന് തലയും കുത്തി അന്യഭാഷ പറഞ്ഞാലും നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല, നിങ്ങൾ വിശുദ്ധ ജീവിതം ജീവിക്കുന്നില്ലെങ്കിൽ. അന്യഭാഷ പറയുന്നതിന് തെറ്റൊന്നുമല്ല, ഞാൻ എല്ലാ ദിവസവും അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അന്യഭാഷയ്ക്ക് എതിരൊന്നുമല്ല ഞാൻ. ഞാൻ ആളുകൾക്ക് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ വേണ്ടി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മ സ്നാനത്തെയും അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. എന്നാൽ നിങ്ങൾ, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ചാടി തുള്ളി തലയും കുത്തി മറിഞ്ഞ് അന്യഭാഷ പറഞ്ഞാലും ദൈവം നോക്കുന്നത് നിങ്ങളുടെ അന്യഭാഷയല്ല, ദൈവം നോക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ വിശുദ്ധിയാണ്. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കുമെന്ന് ചോദിച്ചിട്ട് യാതൊരു റിലീജിയസ് ഒബ്സർവൻസസും അല്ല ഇവിടെ പറയുന്നത്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവനെന്നല്ല പറയുന്നത്. രാത്രികാലങ്ങളിൽ ഓരോരോ കണ്ണീരൊഴുക്കുന്നവൻ നല്ല പറയുന്നത്, പ്രാർത്ഥിക്കുന്നവൻ നല്ല പറയുന്നത്. എന്ത്? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കയ്യിൻ്റെയും ഹാബേലിൻ്റെയും ചരിത്രം മുതൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഞാൻ പ്രസാദിക്കുന്നത് വ്യക്തിയിലാണ്, ആരാധനയിലല്ല. ആ വ്യക്തിയിൽ പ്രസാദിച്ചാൽ അവൻ്റെ ആരാധനയിൽ പ്രസാദിക്കും. കാര്യം യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പോൾ യാഗത്തിൽ എന്തോ ഉണ്ട്? പ്രസാദമുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ ആരാധനയിൽ പ്രസാദിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ നിങ്ങളിലാണ് ആദ്യം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്നവൻ്റെ ആരാധനയിലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരും ആരാധിക്കേണ്ടെന്നല്ല, ആരും അന്യഭാഷ പറയേണ്ടെന്നല്ല, ആരും പാട്ടുപാടേണ്ടെന്നല്ല, ഇതെല്ലാം ചെയ്തോ. പക്ഷേ അത് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല, നിങ്ങളോട് സ്വർഗത്തിൽ പോകത്തുമില്ല. ആദ്യമാവശ്യമായിരിക്കുന്നത് എൻ്റെ ജീവിത വിശുദ്ധിയാണ്. ആദ്യമാവശ്യമായിരിക്കും എന്നിൽ നന്മ വസിക്കുകയാണ്. എന്താണ് ഹാബേലിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത് നമ്മൾ വായിച്ചു. എന്താണ് അതിൻ്റെ 11:4 വിശ്വാസത്താൽ ഹാബേൽ കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ. എന്ത് വിശ്വാസത്താൽ? ഞാൻ പറഞ്ഞല്ലോ, കയ്യിന് എന്നാ വിശ്വാസമില്ലേ? കയ്യിന് വിശ്വാസമില്ലെങ്കിൽ അവൻ യാഗം ഉറപ്പിക്കാൻ വരുമോ? അവന് വിശ്വാസമുള്ളത് തന്നെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് അവൻ അറിയുകയും ചെയ്യായിരുന്നു. വെറുതെ യാഗം കഴിക്കാം, അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ദൈവമുണ്ട്, ആ ദൈവം മനുഷ്യനിൽ പ്രസാദിക്കുന്ന ദൈവമാണ്, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ആഗ്രഹമുള്ള ആത്മാവായിരുന്നു കയ്യിൻ. അല്ലാതെ അവന് ഉഴപ്പനൊന്നും അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാഗം ഉറപ്പിക്കാൻ വരുന്നത് ഹാബേലി വിളിച്ചത് കൊണ്ട് വരികയൊന്നുമല്ല, ഹാബേലിനെ കൂടെ വിളിച്ചുകൊണ്ട് പോയത് കയ്യിനാ, വാടാ വഴിപാട് കഴിക്കാം. അപ്പൊ അത്രയ്ക്കും നമ്മുടെ നോട്ടത്തിൽ ഉത്സാഹിയായ, ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹമുള്ള ആളായിരുന്നാല് കയ്യിൻ. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, ഉത്സാഹം വേണം. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അവൻ ഇവിടെ പറയുന്നത് അവൻ വിശ്വാസത്താലല്ല യാഗം കഴിച്ചതെന്നാ. ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചു, കയ്യിൻ വിശ്വാസത്താലല്ല യാഗം കഴിച്ചത്. എന്ത് വിശ്വാസത്താൽ? ദൈവപ്രസാദം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം. അത് അവിടെയൊന്നും അവിടുത്തെ വിഷയമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ എബ്രായ ലേഖനം 11:33 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അവിടെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അവരെ ഓരോ കാര്യങ്ങളും, വിശ്വാസത്തിൻ്റെ വീരന്മാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും, വിശ്വാസ വീരന്മാർ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അവർ സ്വയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ല, പ്രത്യുത അവർ ദൈവാശ്രയത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. എവിടെയാ? ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണമെന്ന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. അതും വിശ്വാസത്താല. അപ്പം വിശ്വാസത്താൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, വിശ്വാസത്താൽ സഹനവുമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇതിനകത്ത് ആദ്യത്തെ കാര്യം നമ്മളെല്ലാം ഭയങ്കര അത്ഭുതമായിട്ട് പറയും, പക്ഷേ ഈ താഴോട്ടുള്ള കാര്യം അവരും ഇതെങ്ങനെ ചെയ്തെന്നാ. നമ്മളാരെന്നെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻകാരായിരുന്നേ പറഞ്ഞതിനേയും, ആ അവർ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, വിശ്വാസത്താൽ നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി. എന്നിട്ട് താഴെ പറയുമ്പോഴത്തേക്ക് പിന്നെ പറയും, യുദ്ധത്തിൽ ബലഹീനതയെ ശക്തി പ്രാപിച്ചു. നോക്കിയാൽ കളയും, ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ആവശ്യമുള്ളത് വിലെടുക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, വേദോസം മുഴുവൻ പറയാത്ത ഒറ്റ ഒരുതിനെ വിശ്വസിക്കരുത്. വേദോസം മുഴുവൻ പറയാത്ത ഒറ്റ ഒരുതിനെ വിശ്വസിക്കരുത്. പഴയ നിയമം വേണ്ട, ഗിരിപ്രഭാഷണം വേണ്ട. അത് യേശു റബ്ബി ആയിരുന്നു, ഒരു യഹൂദ റബ്ബി ആയിരിക്കുമ്പോഴാണ് അത് പറഞ്ഞത്. അത് പഴയ നിയമത്തിൻ്റെ ഭാഗമാണ്, അത് നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന പാർട്ടികളെ ഓടിച്ചു വിടണം. വീട്ടിലും കയറ്റരുത്, സഭയിലും കയറ്റരുത്. അങ്ങനെ അവരെ സഭയെ കയറ്റാത്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കത്തൊന്നുമില്ല. അവരെ വീട്ടിൽ കയറ്റാത്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കത്തൊന്നുമില്ല. അവർ കാശ് ചോദിക്കുമ്പോൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ കാശ് ചോദിക്കുന്നവന് കൊടുക്കണമെന്നല്ല വേദോസം പറയുന്നത്. അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞാൽ ഞെട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാം, മറ്റൊന്നുമല്ല, ഡിഡാക്കെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഡിഡാക്കെ, ഡിഡാക്കെ എന്ന് പറയുന്നത് അപ്പോസ്തോലന്മാരുടെ ടീച്ചിങ്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ടീച്ചിങ്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് എന്ന് പറയാൻ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ ജീവിച്ചിരുന്ന് അവർ ഓരോരുത്തരോരോരുത്തരായിട്ട് മരിക്കുക. അപ്പോൾ അവരുടെ ഇമ്മീഡിയറ്റ് ശിഷ്യന്മാർ, ഇപ്പോൾ പൗലോസ് മരിച്ചു, പൗലോസിൻ്റെ ഇമ്മീഡിയറ്റ് ശിഷ്യൻ എന്ന് പറയുന്നത് തിമത്തിയോസോ തീത്തോസോ ഒക്കെയാണ്. അവരുടെ ഇമ്മീഡിയറ്റ്, ഇപ്പോൾ പത്രോസിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ മർക്കോസ് ആയിരിക്കും. അതുപോലെ ആ 12 അപ്പോസ്തോലന്മാരുടെ ഇമ്മീഡിയറ്റ് ശിഷ്യന്മാർ കൂടി ഒരു കാര്യം തീരുമാനിച്ചു, നമ്മളൂടെ മരിച്ചു കഴിഞ്ഞാൽ ഈ അപ്പോസ്തോലന്മാരെന്തൊക്കെയാണ് സഭയുടെ നടത്തിപ്പിന് വേണ്ടി പഠിപ്പിച്ചത് എന്നുള്ളത് നമ്മളൂടെ മരിച്ചു കഴിഞ്ഞാൽ പറയാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചതായ അപ്പോസ്തോലന്മാരുടെ ഉപദേശം, അതായത് സഭയുടെ, പ്രത്യേകിച്ചും അത് സഭയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ, അത് എഴുതി വെക്കണമെന്ന് അവർ തീരുമാനിച്ച് അങ്ങനെ എഴുതിയ അപ്പോസ്തോലന്മാരുടെ ഉപദേശമാണ് ഡിഡാക്കെ എന്ന് പറയുന്ന പുസ്തകം. ആ ഡിഡാക്കയിൽ കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാമെന്നതിനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറേയേറെ കാര്യങ്ങൾ. അതിനകത്ത് പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ, ഒരാൾ സഭയിൽ ശുശ്രൂഷിച്ചതിന് ശേഷം ശുശ്രൂഷയ്ക്ക് പണം ചോദിച്ചാൽ അവൻ കള്ളപ്രവാചകനാണെന്ന്. ഇത് സാജുവിൻ്റെ അഭിപ്രായമല്ല, അപ്പോസ്തോലന്മാരുടെ ഉപദേശം പറഞ്ഞതാണ്. എന്താണ്, ഞാനിവിടെ പ്രസംഗിച്ചേച്ച് പ്രസംഗിച്ചതിന് കാശി ചോദിച്ചാൽ ഞാൻ കള്ളപ്രവാചകനാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ടി വിയിലെ ആൾക്കാരുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് ആലോചിച്ചു, ഞാനായിട്ട് എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, നിങ്ങൾ ആർക്കെങ്കിലും കാശ് കൊടുക്കുന്ന കൊടുത്തു, എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നതാണ് വേദോസം പറയുന്നത്. ലാഭേച്ഛയോടെ കൊടുക്കുന്നവനെയല്ല. നിങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ നോട്ടെടുത്ത് പിടിക്കുക, നിങ്ങളിപ്പോൾ അത് കൊടുത്താൽ നിങ്ങൾക്ക് 100 മടങ്ങ് ദൈവം പ്രതിഫലം തരും. കൊടുക്ക് ഇതിനകത്തിട, ഈ സ്തോത്ര കാഴ്ച പാത്രത്തിൽ എടുത്തു വെച്ചേ വലിയ നോട്ട്, ഏറ്റവും വലിയ നോട്ടെടുക്ക്. ഇത് ഇവിടുത്തെ ഉപദേശമാണ്. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെ ദൈവം എന്നാ മുച്ചിട്ട് കളിക്കാരനാണോ? മുച്ചിട്ട് കളിക്കാരൻ പറഞ്ഞാൽ 1 വെച്ചാൽ 2 കിട്ടുമെന്നാണ്, ഇവൻ പറയുന്നത് 1 വെച്ചാൽ 100 കിട്ടുമെന്നാണ്. എന്തുവാ ഇത്? ഈസ് ഇറ്റ് ബിബ്ലിക്കൽ? സന്തോ ഇത് നിങ്ങൾ അങ്ങനെ കൊടുത്താൽ തന്നെ നിങ്ങൾ കൊടുക്കുന്നത് ലാഭം നോക്കിയല്ലേ കൊടുക്കുന്നത്? ദാറ്റ് ഈസ് ബിസിനസ്, യു ആർ ഡൂയിങ് ബിസിനസ് വിത്ത് ഗാഡ്, റൈറ്റ്? ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണ് ദൈവത്തോട്. ദൈവമേ ഇതാ ഈ പ്രൊമോട്ടർ പറയുന്നു, അതാണല്ലോ പ്രൊമോട്ടറാണല്ലോ പ്രൊമോട്ടർ പറയുന്നു. എന്താണ്, എന്തോ 1 വെച്ചാൽ 100 കിട്ടുമെന്ന്, 2 ഒന്നുമല്ല 100 എന്നാ പറയുന്നത്, 100 കിട്ടുമെന്ന്. എന്നാ പിന്നെ വെച്ചേക്കാം, മറക്കല്ല കേട്ടോ, 100 ഇങ്ങനെ തരണം. ലാഭേച്ഛ നോക്കി ബ്ലേഡ് ബാങ്കിൽ ഇടുന്നത് പോലെ നിങ്ങൾ സ്തോത്രാഴ്ച പാത്രത്തിൽ കാശിട്ടാൽ നിങ്ങൾക്ക് ആ കാശ് പോയെന്നുള്ളതല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം വേദോത്സവം പഠിപ്പിക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുത്തു, എനിക്ക് വിരോധമൊന്നുമില്ല. അത് ആർക്ക് വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും കഴിഞ്ഞാൽ തോന്നുന്നവർക്കെല്ലാം കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കുറച്ചൊക്കെ തലയും ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കണം. കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത് ചിലവാക്കുന്നതെന്നുള്ളത്, പുറകെ നടന്ന് ചരട് പിടിക്കുകയൊന്നും വേണ്ട. എന്നാലും ഒരുമാതിരിയൊക്കെ നിങ്ങളൊന്ന് നോക്കി വേണം ചെയ്യാൻ, വഞ്ചിക്കപ്പെടരുത്. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്നതിന് ഞാനെതിരെ പറയല്ല, പക്ഷേ ലാഭേച്ഛയോടുകൂടെ കൊടുക്കുന്നതല്ല, പ്രത്യുത എന്താണ്, സന്തോഷത്തോടെ. അതുപോലെ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, കൊടുക്കുമ്പോൾ ഒരിക്കലും, നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്, നമ്മൾ കൊടുക്കുമ്പം ഒരു നോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുന്നത് മോളിൽ നിന്ന് താഴോട്ടിട്ട് കൊടുക്കുക. അതൊരു നമ്മളൊരു മാനസികാവസ്ഥയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ഒരു നോട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നു, അപ്പം എൻ്റെ കൈ മോളിലും സ്വീകരിക്കുന്ന ആളുടെ കൈ താഴെയുമാണ്. നമ്മുടെ മനസ്സും അതാണ്, എന്ത്, ഞാൻ വലിയ ആളും സ്വീകരിക്കുന്നവൻ ചെറിയ ആളുമാണെന്ന്. പക്ഷേ ദൈവത്തിന് കൊടുക്കുമ്പോൾ മോളിൽ നിന്ന് താഴോട്ടിട്ട് കൊടുത്താൽ ദൈവം ഒരിക്കലും നിങ്ങളെ മാനിക്കത്തില്ല. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് അർപ്പിക്കുകയാണ്, കയ്യിലിങ്ങനെ എടുത്തു വെക്കുക. ദൈവം മോളിൽ നിന്ന് നമ്മളോട് കരുണ തോന്നി എടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ മനോഭാവം എപ്പോഴും എങ്ങനെയായിരിക്കണം? ദൈവം, അതായത് നിങ്ങൾ ദൈവത്തിനൊന്നല്ല ആർക്ക് കൊടുത്താലും, എൻ്റെ മാനസിക, ഞാൻ പറയുന്നത് നിങ്ങൾ ആർക്ക് കൊടുത്താലും, ജോലിക്കാർക്ക് കൊടുത്താലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു കൊടുപ്പിച്ച ഒരു കാര്യമുണ്ട്, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണ്. അതാണ് ഞാൻ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിച്ച പാഠം. രണ്ട്, ജോലിക്കാരെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്ന കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ, അവരവരുടെ നമ്മളവർക്ക് കൊടുക്കുന്നത് കടലാസാണ്, പക്ഷേ അവർ നമുക്ക് തരുന്ന അവരുടെ ലൈഫാണ്. അതുകൊണ്ട് കടലാസ് കൊടുക്കുന്ന നമ്മളല്ല ഉയർന്ന ആളുകൾ, ജീവൻ തരുന്ന ജോലിക്കാരാണ് വലിയ ആളുകൾ. ഇതാണ് ഞാൻ പിള്ളേരെ പഠിപ്പിച്ച കാര്യം. ദാറ്റ്സ് എ ബിഗസ്റ്റ് തിങ് അത് നമുക്കൊക്കെ ഉണ്ട്, കടലാസ് കയ്യിലുള്ളവനാണ് വലിയ ആളെന്ന്. അതാണ് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണകൾ. ഇതൊക്കെ ഞാൻ പ്രായോഗികമായി പല കാര്യങ്ങൾ പറയുന്ന ഇടയ്ക്ക് കയറി പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ലെറ്റ്സ് കം ബാക്ക്, അല്ലെങ്കിൽ പിന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനൊരു രൂപാന്തരം വരുത്തേണ്ടതാണ്. നിങ്ങൾ ലാഭേച്ഛയോടെ ദൈവത്തിൻ്റെ അടുത്ത് കളിക്കരുതേ. എപ്പോഴും എന്തു വേണം? ദൈവമേ സ്വീകരിക്കണമേ എന്നുള്ള അപേക്ഷാഭാവത്തോടുകൂടെ വേണം ദൈവത്തിന് കൊടുക്കാൻ. പാത്രം വരുമ്പം താഴെ ഇട്ടിരുന്നതല്ല ഞാൻ പറയുന്നത്, മനസ്സെന്താണെന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളിപ്പം സ്തോത്രാഴ്ച പാടത്തന്നെ തിരിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ, അതൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വെൻ യു ഗിവ്, ഏത് മനോഭാവത്തോട് വേണം കൊടുക്കാൻ? കർത്താവേ ഞാൻ അർപ്പിക്കുകയാണ്. അർപ്പിക്കുന്നവൻ അവൻ്റെ കയ്യിലുള്ളതെല്ലാം കൂടെ കൊടുക്കുന്നു. അതും മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ എത്ര കൊടുക്കുന്നെന്നുള്ളത് ദൈവം നോക്കുന്നേയില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ. കൂടുതൽ കൊടുക്കുന്നവനെ കൂടുതൽ സ്നേഹിക്കുമെന്നല്ല കർത്താവ് പറയുന്നത്. കൂടുതൽ കൊടുക്കുന്നുള്ള ഒരർത്ഥവുമില്ല. എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, എത്ര ബാക്കിയുണ്ടെന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. കർത്താവ് ഒരു ദിവസം ഇങ്ങനെ സ്തോത്രാഴ്ച എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കർത്താവ് എന്തൊക്കെ കാണിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സ്തോത്രാഴ്ച എഴുതുന്നത് നമ്മളാണെങ്കിൽ നോക്കാതെ ആരും കാണാതെ സ്തോത്രാഴ്ച എഴുതുന്നു. കർത്താവ് പോയി നോക്കിക്കുക ഇവൻ എത്ര എഴുന്നതെന്ന്. എത്ര എഴുന്നതെന്നല്ല നോക്കിയത്, ഞാൻ നമ്മുടെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരുത്തം വന്നിട്ട് ഒരു ദിനാർ ഇട്ടു. കർത്താവ് നോക്കിയപ്പോൾ അവൻ്റെ അഞ്ച് 10 ദിനാർ പോക്കറ്റിലുണ്ട്, അവൻ ഒന്നേ ഇട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു, പോടാ പോ, നീ അധികം ഒന്നും ഇട്ടില്ല. അവൻ 10 ദിനാർ കയ്യിലുണ്ടായിരുന്നു, എത്ര ഇട്ടുള്ളൂ? ഒന്നേ ഇട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പം കൊണ്ടുവന്നെല്ലാം ഇടാൻ വേണ്ടി പറയുന്നൊന്നുമല്ല കേട്ടോ. രണ്ടാമത്തവൻ വന്നപ്പോഴത്തേക്ക് അവൻ 10 ദിനാർ ഇട്ടു. കർത്താവ് നോക്കിയപ്പോൾ അവൻ്റെ പോക്കറ്റിൽ 100 ദിനാർ ഇരിപ്പുണ്ട്, പക്ഷെ അവൻ എത്ര ഇട്ടുള്ളൂ? 10 ഇട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു, നോ, നീ ക്വാളിഫൈഡ് അല്ല. അടുത്ത ആൾ വന്ന് 100 ദിനാർ ഇട്ടു. നോക്കിയപ്പം അവൻ്റെ കയ്യിൽ 1000 ദിനാർ അവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടവൻ. 1000 ദിനാർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? 100 കൊണ്ടിട്ടത്. കർത്താവ് പറഞ്ഞു, നീ ക്വാളിഫൈഡ് അല്ല. കർത്താവ് നോക്കി എത്ര ഇട്ടെന്നല്ല, എത്ര ബാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള. വേറൊരുത്തനും വന്ന് 1000 ദിനാർ കൊണ്ട് കൊടുത്തു. കർത്താവ് നോക്കിയപ്പോൾ 100,000 ദിനാർ അവൻ്റെ ബാങ്കിൽ കിടപ്പുണ്ട്. കർത്താവ് പറഞ്ഞു, നീ ക്വാളിഫൈഡ് അല്ല. ഒരു സ്ത്രീ വന്ന് 1/2 ദിനാർ ഇട്ടെന്ന് വെച്ചോ. കർത്താവ് നോക്കി, ഇവൾ എത്ര വെച്ചേച്ചാ ഇടുന്നതെന്ന്. നോക്കിയപ്പം ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, ഇവളാ ഏറ്റവും കൂടുതൽ കൊടുത്തതെന്ന്. അപ്പോൾ കർത്താവ് നോക്കുന്നത് നീ എത്ര കൊടുത്തെന്നല്ല, എത്ര അമക്കിന്നാണ്. എത്ര കൊടുത്തെന്നല്ല നോക്കുന്നത്, എത്ര അമക്കിന്നാണ് നീ കർത്താവ് നോക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്നതിനകത്ത് വലിയ വലിപ്പമൊന്നും ആരും പറയണ്ട. നിനക്കുള്ളതനുസരിച്ച് നീ കൊടുക്കുന്നു എന്ന് അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഹൗ മച്ച് യു കീപ്, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എത്രയാണ് നീ സൂക്ഷിച്ചു വെക്കുന്നത്, അതാണ് കർത്താവ് നോക്കുന്നത്. എത്ര അമക്കുന്നെന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് കൊടുക്കുന്നതിൻ്റെ പേരിൽ ആരും വലിയ വർത്തമാനം പറയല്ലേ. ദയവ് ചെയ്ത് വളർത്തല്ലേ. ദൈവസന്നിധിയിൽ നിങ്ങൾ വല്ലവിധേനെ അങ്ങ് ചെല്ലാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. കാര്യം ബ്രദറിനറിയാം, ഞാൻ ദശാംശം എന്നൊക്കെ പറഞ്ഞാലൊക്കെ പറയുന്ന വലിയ കോട്ടറെ പിടിച്ചു എന്ന് പറയുന്ന പാട്ടുകളുണ്ടല്ലോ, സ്വർഗത്തിൽ പോകത്തില്ല. അതാ പ്രശ്നം. കാര്യം അവൻ അഹങ്കാരിയാണ്. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു. അത് മനസ്സിലാക്കണം. താഴ്മയോടെ വിനയത്തോടെ ദൈവത്തിന് എന്താണ് അവൻ്റെ ഹൃദയത്തിൻ്റെ എളിമയിൽ അവൻ ആരും അറിയാതെ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയാതെ കൊടുക്കുന്നെങ്കിൽ ദൈവം അത് കണക്കിടുന്നുണ്ട്, ദൈവം അത് മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മാനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. മനുഷ്യൻ്റെ മാനം നോക്കുന്നവനാണ് ഇതെല്ലാം കൂടെ പ്രൊനൗൺസ് ചെയ്ത് അങ്ങ് ഇതെല്ലാം കൂടെ ഒരു എന്താണ് എ കൈൻഡ് ഓഫ് എല്ലാത്തിനും ഓരോന്നിനും
അതിൻ്റെ ശബ്ദം ശബ്ദധാരാവലി അനുസരിച്ച് കാര്യങ്ങളൊക്കെ വേർതിരിച്ച് പറയുന്നതിൻ്റെ കാര്യം. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. വിശ്വാസത്താൽ അവർ ഇവരെ ഇവരാണെങ്കിൽ പറഞ്ഞതിനെയും ഈ ന്യൂ ജനറേഷൻകാരാണെങ്കിൽ പറഞ്ഞതെന്നറിയാം, അവർ തീയുടെ ബലങ്ങളെടുത്ത് വായിക്കുക തെറ്റി ബലഹീനത ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, സ്ത്രീകൾക്ക് അങ്ങനെ മരിച്ചവരെ ഉയർത്തു കിട്ടി. പിന്നെ വേറെ ചിലർ അവരെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ന്യൂ ജനറേഷൻകാർ പറയും, അവർക്ക് ശരിയായ വിശ്വാസം ഇല്ലാഞ്ഞതുകൊണ്ട് ആ എന്നാൽ പിന്നെ നീ ഉയർത്തെഴുന്നേൽപ്പ് മതി എന്ന് പറഞ്ഞ് ഉദാഹരണം കൈക്കൊള്ളാതെ വേദ്യമേറ്റു. വേറെ ചിലർ വിശ്വാസമില്ലാത്തത് കൊണ്ട് പരിഹാസമേറ്റു. വേറെ ചിലർ വിശ്വാസമില്ലാഞ്ഞുകൊണ്ട് ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. അങ്ങനെ ഇവരെല്ലാം പറയുന്നത് ന്യൂ ജനറേഷൻകാർ പറയുന്നത് അതല്ലയോ? അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? സക്സസ് സ്റ്റോറീസ് മാത്രമേ ഉള്ളൂ. അത് വേദപുസ്തകത്തിൻ്റെ സിസ്റ്റമല്ല. വേദോസം വായിക്കുമ്പോൾ മൊത്തം വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരെല്ലാം ഈ ചെയ്തതെല്ലാം എങ്ങനെയാണ്? ഒരു കൂട്ടർ വിശ്വാസത്താലും മറ്റൊരു കൂട്ടർ അവിശ്വാസത്താലും അല്ല, ഇവർ വിശ്വാസത്താലാണ് ഇത് മുഴുവൻ ചെയ്തത്. അതിനുള്ള ശക്തി അവർ പ്രാപിച്ചു. ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു. യുദ്ധം ജയിക്കുന്നതിനുള്ള ശക്തി ദൈവം കൊടുത്തെങ്കിൽ കൊല്ലപ്പെടാനുള്ള ശക്തി വേറൊരാൾ കൊടുത്തു. ഒരുത്തിന് കൊല്ലാനുള്ള ശക്തിയാണ് കൊടുത്തതെങ്കിൽ ഒരാൾക്ക് കൊല്ലപ്പെടാനുള്ള ശക്തി കൊടുത്തു. ദൈവത്തിൻ്റെ മഹാ ആ ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് വല്ലതും അറിയാൻ പറ്റുമോ? ഒരുത്തൻ എന്ത് ചെയ്തു? കൊല്ലാനുള്ള ശക്തി കൊടുത്തു. ഒരുത്തൻ എന്ത് ചെയ്തു? ചാകാനുള്ള ശക്തി കൊടുത്തു. എന്തോ വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അർത്ഥസമ്പുഷ്ടമാണ് വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തളവി വേറെ പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ച വാളാൽ അടുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജലയാടുകളുടെയും കോലാട്ടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും അനുഭവിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇവരുടെ എല്ലാം പ്രത്യേകത വിശ്വാസത്താൽ ഇവരിതെല്ലാം ചെയ്യുമ്പോൾ, ഇതൊന്നും ഇവർ ചെയ്തത് അവരുടെ സ്വന്തം ശക്തിയിലല്ല, പിന്നെ ആരുടെ ശക്തിയിലാണ്? ദൈവത്തിൻ്റെ ശക്തി. അവിടെ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണ്, എന്ത്? ബലഹീനതയിൽ അവരെന്ത് ചെയ്യുന്ന ശക്തി പ്രാപിച്ചു. അതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്ന് പറയുന്നത് ബലഹീനതയിൽ ശക്തി പ്രാപിക്കുന്നതാണ്. അതായത് എൻ്റെ ബലഹീനത, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ശിംഷോനെ കുറിച്ച് നമ്മൾ പടം വരച്ച് കഴിഞ്ഞാൽ വലിയൊരു സിക്സ് പാക്ക് മസിൽസ് ഉള്ള വലിയൊരു ഫയൽവാനെ കുറിച്ച് ആയിരിക്കും നമ്മൾ വരച്ചു വെക്കുന്നത്. പക്ഷേ ശിംഷോൻ അങ്ങനെ ഒരാളാണെങ്കിൽ കട്ടളയെടുത്ത് പൊക്കിയാലൊന്നും ആർക്കും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല, അവൻ്റെ ശക്തിയായിട്ടേ പറയത്തുള്ളൂ. പക്ഷേ ഞരട് പോലിരിക്കുന്ന ഒരുത്തൻ കട്ടള വലിച്ചു കഴിയുമ്പോൾ പറയും, ഇവിടെ ഇവൻ എവിടുന്നാളാ ഈ ശക്തി? അപ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അല്ലാതെ അവൻ്റെ ശക്തിയിൽ എന്തെങ്കിലും കാണിക്കുമ്പോഴല്ല ദൈവനാമം മഹത്വപ്പെടുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് വിശ്വാസവീരന്മാർ അവരിൽ തന്നെ ബലഹീനരായിരുന്നു, പക്ഷെ അവർ എന്ത് പ്രാപിച്ചു? അവരുടെ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ബലമല്ല, വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ബലഹീനതയാണ്. എൻ്റെ ബലഹീനതയിൽ അവർ പറയാണ്, കർത്താവേ ഞങ്ങൾക്ക് ശക്തിയില്ല. വിശ്വാസവീരന്മാര് ദൈവം തങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിന് തങ്ങളെ തന്നെ ബലഹീനരാക്കി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഇത് പ്രത്യേകിച്ച് പിന്നെയും പറയണം, പറയുന്ന മനസ്സിലാക്കണം എന്ന് പറയാൻ മറ്റു കാര്യമുണ്ട്, കേൾക്കുന്നതെല്ലാം വേറെ ആയതുകൊണ്ട് ഇത് പറയുമ്പോൾ ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ടും ബുദ്ധിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പഴയത് കേട്ട് 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 കേട്ടങ്ങ് ഇങ്ങനെയുള്ളതൊക്കെ കേട്ട് കേട്ട് ടി വി തുറന്ന് ഇതല്ലേ കേൾക്കുന്നത്? അത് കേട്ട് 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 ഇപ്പോൾ ദൈവവചനം വന്നു കഴിഞ്ഞാൽ എന്താ, ദൈവവചനം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ വണ്ണം ലൗകിക ആത്മീയ ശുശ്രൂഷകളെന്ന് പറയുന്ന ലൗകികന്മാരും ജഡികന്മാരുമായ പ്രസംഗകർ നിങ്ങളുടെ മനസ്സിനെ മന്ദീഭവിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്ന്. അല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ ബുദ്ധി കൂടുതലായിരിക്കും. എന്നാലും ഈ കാര്യങ്ങൾ കേട്ട് കേട്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, എന്താണ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ സ്വയത്തെ തകർക്കുന്നതാണ് വിശ്വാസം. എന്തിനാണ് സ്വയത്തെ തകർക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണ്? ദൈവത്തിൻ്റെ ശക്തി എൻ്റെ സ്വയശക്തിക്കും മീതെ പ്രവർത്തിക്കേണ്ടതിന് ഞാൻ ബലഹീനനായി തീരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വിശ്വാസവീരന്മാരുടെ പട്ടികയിലെ ഒന്നാമത്തെ ആളാണ് ആര്? ഹാബേൽ. കയീൻ ദാനം കൊടുത്തു, ഹാബേൽ യാഗമർപ്പിച്ചു. ആരെ യാഗമർപ്പിച്ചു? അവനെ തന്നെ യാഗമർപ്പിച്ചു. അവൻ ആട്ടിൻകുട്ടിയെ അർപ്പിക്കുന്ന ഒരു പ്രതീകം മാത്രമാണ്. അവൻ പറയുന്നത് ഞാനാണ് യാഗവസ്തു, ഞാനാണ് മരിക്കുന്നത്, എൻ്റെ സ്വയമാണ് മരിക്കുന്നത്,
എൻ്റെ ശക്തിയാണ് നശിക്കുന്നത്, എനിക്ക് ബലഹീനനായാൽ മതി, കാരണം എനിക്കറിയാം എൻ്റെ ബലഹീനതയിലാണ് നിൻ്റെ ശക്തി തികഞ്ഞു വരുന്നതെന്ന്. കയീൻ ദാനം കൊടുത്തു. എങ്ങനെയുള്ള ദാനം? ഏറ്റവും മെച്ചപ്പെട്ട ദാനം തന്നെ കൊടുത്തു. എന്നാൽ അവൻ അവൻ്റെ നന്മയിൽ, അവൻ ചോദിക്കുന്ന ചോദ്യം, സന്തോഷമായില്ലേ നിനക്ക്, ഇനി അങ്ങോട്ട് പ്രസാദിച്ചാലെന്നാണ് അവൻ ചോദിക്കുന്നത്. അതായത് കൊടുത്തതിനകത്ത് നമുക്കെല്ലാം ഉള്ള പ്രശ്നമാണ്, ഇച്ചിരി കൂടുതൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സംതൃപ്തിയാണ്. നമ്മളെ മനസ്സിൽ ചിന്തിക്കുന്നതെന്നറിയാമോ, ദൈവം എന്നെ സഹായിച്ചേ പറ്റുള്ളൂ, കാര്യം ഞാൻ ദൈവത്തെ സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കയീനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ നന്മയിൽ ആശ്രയിച്ചു. അതാണ് റിലിജിയൻ, അതാണ് മതം. മതം എപ്പോഴും മനുഷ്യന്റെ നന്മയിൽ അവനെ വിശ്വസിപ്പിക്കുന്നതാണ് മതം. അത് പെന്തിക്കോസ് മതമാണെങ്കിലും മതമാണെങ്കിൽ മനുഷ്യന്റെ നന്മയിൽ അവനെ വിശ്വസിപ്പിക്കും. അതുകൊണ്ട് അവൻ ചിന്തിക്കുന്നത്, ഞാൻ ആരാധിക്കുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ ഉപവസിക്കുന്ന ആളാണ്, അതുകൊണ്ട് ദൈവം എന്നെ സഹായിച്ചാലേ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് റോങ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ ഉപവസിച്ചോ എല്ലാം ചെയ്തോ, പക്ഷെ അതിൻ്റെ പേരിൽ ദൈവത്തിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, കാരണം നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒറ്റ സിംഹാസനമേ ദൈവത്തിനുള്ളൂ. എന്താണെന്നറിയാമോ? കൃപാസനം. ബാക്കിയുള്ള പ്രതിഫലമൊക്കെ തരുന്ന ആസനമൊക്കെ അങ്ങ് സ്വർഗത്തിലിരിക്കുക, പ്രതിഫലമൊക്കെ സ്വർഗത്തിലാണ്. ഇവിടെ നമുക്കുള്ളത് കൃപയാ, ദൈവകൃപ. കൃപ എപ്പോഴാണ്, എവിടെയാണ് കൃപ? കൃപ എന്ന് പറയുന്നത് ബലമുള്ളവനിലല്ല കൃപ വരുന്നത്, ബലഹീനനിലാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ബലഹീനരായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. ബലത്തോടെ നിൽക്കുന്നവന് ദൈവം കരുണ ലഭിക്കത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്താണ്, ശരിക്കും കയ്യിനൊരു പക്ക പരീശനാണെന്ന് വേണേൽ പറയാം, ഒരു പക്ക പരീശൻ. അവൻ പറയുന്നു, പരീശൻ പറഞ്ഞ അതേ വാക്ക് തന്നെ അവൻ പറയുന്നു. അവൻ പരീശൻ പറയുന്നത് എന്താണ്, ഞാൻ നീതികെട്ടവനല്ല, ഞാൻ ഇവനെ പോലെയല്ല, ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാലം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. കയ്യിനും പറയുന്നതാണ്, ഞാനിതാ നിനക്ക് യാഗം തന്നിരിക്കുന്നു എന്ന്, യാഗവുമായിട്ട് വന്നിരിക്കുന്നു, എൻ്റെ വഴിപാട് പ്രസാദ ചെയ്തിട്ട് നീ പ്രസാദിക്കുക. പരീശൻ കരുണയ്ക്കായിട്ട് അപേക്ഷിച്ചില്ല, ഇവനും കരുണയ്ക്കായിട്ട്, കയ്യീനും കരുണയ്ക്കായിട്ട് അപേക്ഷിച്ചില്ല. വിശ്വാസം എന്താണ്? നമുക്ക് ലൂക്കോസിന് വിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാരെ ഒന്നിൽ പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ. കർത്താവ് ഒരു ഉപമ പറഞ്ഞു, ഉഴുകയോ മേയ്ക്കോ ചെയ്യുന്ന ഒരു ദാസൻ, അവനെല്ലാം ചെയ്തതിന് ശേഷം, അവനൊരു മൾട്ടി സ്കിൽഡ് മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉഴണമെങ്കിൽ ഉഴാൻ വിടാം, മേയ്ക്കണമെങ്കിൽ മേയ്ക്കാൻ വിടാം. ഹീ ക്യാൻ ടിൽ ദ ഗ്രൗണ്ട് ആൻഡ് ഓൾസോ ഹീ ക്യാൻ ടെൻ ദ ഷീപ്പ്. മൾട്ടി സ്കിൽഡ് ആണ് അവൻ, മൾട്ടി സ്കിൽഡ് പേഴ്സണാലിറ്റിയാണ്. നമ്മളെക്കാളൊക്കെ ഭയങ്കര കഴിവുള്ള ആളുകളാണ്, നമുക്കൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതാണ്. അവനതല്ല, അവനെ മേയ്ക്കാൻ വിട്ടാൽ മേയിച്ചോളും, ഉഴാൻ വിട്ടാൽ ഉഴുതോളും, അവനെല്ലാം അറിയാം. എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് പലസ്തീനിലെ പണി. 12 മണിക്കൂർ പണിയെടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക്, എന്നാൽ നീ പോയി വല്ലതും കഴിക്കണമെന്നല്ല യജമാനൻ പറയുന്നത്, യജമാനൻ എന്നാ പറയുന്നത്, പോയി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. പലസ്തീനി വെള്ളം ബുദ്ധിമുട്ടാണ്, അവൻ ദൂരെ എവിടെ നിന്നെങ്കിലും പോയി വെള്ളം കൊണ്ടുവന്ന്, വിറക് കൊണ്ടുവന്ന്, തീ കൊണ്ടുവന്ന്, കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ പോരാ, യജമാനൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലേ. നല്ല ഡിഷസ് എല്ലാം ഉണ്ടാക്കണം. ഒരുപക്ഷെ മണിക്കൂറുകൾ അവൻ വളരെ അധ്വാനിച്ച് നല്ലൊരു മീല് പ്രിപ്പയർ ചെയ്ത് കാണും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ യജമാനൻ ഇത്രയും നേരം ഇവനെ നോക്കി നിന്നത്? ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ പോരെ, പറ്റത്തില്ല, കാര്യം ഇവൻ നല്ലൊരു കുക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഉഴുകയും മേയ്ക്കുകയും മാത്രമല്ല, അവന് ഒരു നല്ലൊരു പാചകക്കാരനും കൂടെയാണ്. എന്നാൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എങ്കിലും പറയുന്നത്, ശരി ഞാൻ കഴിച്ചോളാണോ, നീ പോയി കഴിക്ക് എന്നോ? അതും പറയുന്നില്ല, നീ ഇവിടെ വന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യാനാണ്, വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈസ് എ ഗുഡ് വെയിറ്റർ. അവനെ എന്തിനാണ് മാറ്റി നിർത്താൻ പറ്റുന്നത്? എല്ലാ കഴിവുമുള്ളവനാണ് അവൻ. എന്നാൽ എല്ലാം കഴിഞ്ഞ് യജമാനൻ ഏമ്പക്കം വിട്ടിട്ട്, എന്നാൽ പോയി കിടക്കട, നാളെ രാവിലെ 6 മണിക്ക് എന്താ ജോലിക്ക് കയറാനുള്ളതാ. ഉടനെ ഇവൻ പറയുന്നത്, നമ്മളാണ് പറഞ്ഞതിന് എന്നെ പോലെ വിശ്വസ്തനും കഴിവുള്ളവനുമായ ഒരാളെ കിട്ടിയതിന് എന്നെ സ്തുതിക്കണമെന്നായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നതെന്നറിയാമോ, ഈ മനുഷ്യനായിട്ടാണ് എന്നെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്, ഞാൻ എന്തോ ചെയ്തിട്ടാ, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും കരുണ തോന്നി ഈ മനുഷ്യൻ എന്നെ തൻ്റെ ജോലിക്ക് നിർത്തിയിരിക്കുന്നല്ലോ. അവനിതെല്ലാം ചെയ്തിട്ട് ആ യജമാനന്റെ കരുണയില അല്ലാതെ അവൻ ചെയ്ത ഒരൊറ്റ കാര്യത്തിൽ പോലും അവൻ ആശ്രയിക്കുന്നില്ല. അവനെന്റെ കഴിവിൽ ആശ്രയിക്കുന്നില്ല, അവന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുന്നില്ല, അവന്റെ ഹാർഡ് വർക്കിൽ ആശ്രയിക്കുന്നില്ല, അവനൊന്നിലും ആശ്രയിക്കുന്നില്ല. അവൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അവൻ പറയുന്നു, ഞാൻ അപ്രയോജനദാസൻ, അല്ലെങ്കിൽ അവൻ അൺവേർതി സെർവൻറ്റ്, അൺപ്രോഫിറ്റബിൾ സെർവൻറ്റ്, അൺവേർതി, യോഗ്യതയില്ലാത്ത ദാസൻ. യോഗ്യതയില്ലാതെ ഒരാളെ ആരെങ്കിലും ജോലിക്ക് നിർത്തുമോ? ഇല്ല. അപ്പോൾ പറയുകയാണ്, ഇവൻ്റെ കരുണ കൊണ്ടാണ് ഇവനെന്നെ ജോലിക്കാരനായിട്ട് നിർത്തിയിരിക്കുന്നത്. അതാണ് ഫെയ്ത്ത്. വിശ്വാസം വർദ്ധിച്ചു തരണമെന്ന് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഉപമയാണ്. നിനക്ക് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്? നിനക്ക് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നീ നിന്റെ യാതൊരു കാര്യത്തിലും ആശ്രയിക്കാൻ പാടില്ല, യജമാനൻ്റെ കരുണയിൽ ആശ്രയിക്കണം. അതാണ് ഫെയ്ത്ത്. മനസ്സിലായ? ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. എന്താണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്? ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മിലുള്ള ആശ്രയം നശിപ്പിച്ച് കളഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മുടെ സകല കഴിവുകളും വില കുറഞ്ഞതായി തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അതാണ് കൃപാസനത്തിങ്കിലേക്ക്, അതാണ് വാസ്തവത്തിൽ കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ. അതായത് ആർക്കാ കരുണ വേണ്ടത്? കരുണ വേണ്ടത് കഴിവില്ലാത്തവനെ കരുണ വേണ്ടതല്ലേ? കഴിവുള്ളവന് കരുണ വേണ്ടല്ലോ. നീ ഈ പരീക്ഷന് കരുണ വേണ്ട, അവൻ കരുണയ്ക്ക് വേണ്ടിയൊന്നും അപേക്ഷിക്കുന്നില്ല. പക്ഷെ ചുങ്കക്കാരൻ ഭാരത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയാണ്, സ്വർഗത്തേക്ക് നോക്കുവാൻ അവന്, സ്വർഗത്തേക്ക് അവൻ പറയുന്നത് ഐ ഹാവ് നോ റൈറ്റ് ഈവൻ ടു ലുക്ക് അൺ ടു ഹെവൻസ്. സ്വർഗത്തിലേക്ക് എനിക്ക് നോക്കാനുള്ള കഴിവ് പോലും, അല്ലെങ്കിൽ അതിനു പോലും എനിക്ക് യോഗ്യതയില്ല. സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും യോഗ്യതയില്ലാത്ത, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും യോഗ്യതയില്ലെന്ന് പറയുന്ന, അതാണ് വാസ്തവത്തിൽ അവിടെയാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. എപ്പോഴാണ്? എന്നെ തന്നെ നള്ളിഫൈ ചെയ്യുമ്പോൾ, എന്നെ തന്നെ ഇല്ലാതെയാക്കുമ്പോഴാണ് അവിടെ ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ഹാബേൽ ഈ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ ഞാനാ ഇവിടെ കിടക്കേണ്ടത്, ഞാനൊരു പ്രതീകമെന്ന നിലയിൽ ഈ ആട്ടിൻകുട്ടിയെ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക, നീ എടുക്കണേ. എൻ്റെ ഓണർഷിപ്പ് ഞാൻ ദൈവത്തിന് കൈമാറുകയാണ്. ഓണർഷിപ്പ് അവൻ ദൈവത്തിന് കൊടുത്തു. ഓണർഷിപ്പ് ദൈവത്തിന് കൊടുത്താൽ പിന്നീട് തീരുമാനമെടുക്കുന്നതെല്ലാം ആരായിരിക്കും? ദൈവമായിരിക്കും. ഇതാണ് കർത്തൃത്വം എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്ന കാര്യം. പഴയ നിയമത്തിൽ യാഗമർപ്പിച്ചാലേ ദൈവപ്രസാദം ഉണ്ടാകത്തുള്ളൂ. പുതിയ നിയമത്തിൽ കർത്തൃത്വം ദൈവത്തെ യേശുവിന് കൊടുക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പഴയ നിയമത്തിൽ യാഗം ഉറപ്പിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നു, പുതിയ നിയമത്തിൽ കർത്തൃത്വം ദൈവത്തിന് കൊടുക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. പഴയ നിയമത്തിൽ യാഗം ഉറപ്പിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ഓണർഷിപ്പ് ഞാൻ നിനക്ക് കൈമാറിയെന്ന. പുതിയ നിയമത്തിൽ യേശുവെ നീ എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ ഇനി മുതൽ നീയാണ് ഉടമസ്ഥൻ എന്നാണ്. ഉടമസ്ഥൻ, കർത്തൃത്വം. കർത്താവ് എന്ന് പറയുന്നത് കുറിയോസ്, അതിൻ്റെ വിപരീത പദം ഡൂലോസ് ആണ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ അടിമയാണ്, കുറിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിനെ രക്ഷിതാവും, രക്ഷിതാവായിട്ട് മാത്രം സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നല്ല, എന്നാണ്. കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുള്ള ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അപ്പോൾ കർത്താവ് എന്ന് ഏറ്റുപറയണം. എൻ്റെ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുള്ള മെസ്സേജസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു 300 മണിക്കൂർ പഠിക്കാനുള്ള ബൈബിൾ ക്ലാസ്സസ് അതിനകത്ത് അവൈലബിൾ ആണ്. sjmatthew.com എന്ന എൻ്റെ വെബ്സൈറ്റ്, സാജു ജോൺ മാത്യു എന്നുള്ളതിന് sjmatthew.com, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഇഷ്ടംപോലെ മെസ്സേജസ്, ബുക്കുകൾ, അത് ഞാൻ പറഞ്ഞു ഒരു 300 hours ഓഫ് മെസ്സേജസ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഞാൻ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കർത്തൃത്വം എന്താണെന്നുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവായി കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണർഷിപ്പ് ദൈവത്തിന് കൊടുക്കുകയാണ്. യാഗമർപ്പിച്ചു കൊടുത്താൽ, ഞാൻ യാഗമാക്കിയാൽ, യാഗം ദൈവത്തിന് തന്നെ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ പാപത്തിൻ്റെ വിപരീത ദിശയാണിത്. എന്താണ് പാപമെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നതാണ്. എന്താണ് യാഗമെന്ന് ചോദിച്ചാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക്. പാപം ചെയ്തപ്പോൾ ആദാം ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാണ്, യാഗമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തെ എംബ്രേസ് ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ്, യു ആർ മൈ ഓണർ. ആദാമിൻ്റെ ഉടമ ദൈവമായിരുന്നു. ആദാം പറഞ്ഞു, ആ ഉടമസ്ഥാവകാശം എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് എൻ്റെ ഉടമ ഞാനാകാൻ പോകുകയാണ്. ഇന്നലെ പോലെ നീ ആ തീരുമാനമെടുത്ത്, ഇന്ന് ഞാൻ ആ തീരുമാനമെടുക്കാൻ പോകുന്നത്. പക്ഷേ യാഗമർപ്പിക്കുമ്പോൾ, ഇന്നലെ വരെ ഞാൻ ആ തീരുമാനമെടുത്തത്, ഇനി മുതൽ ദൈവമാണ് തീരുമാനമെടുക്കുന്നത്. നേരെ വിപരീതമാണ്, പാപത്തിൻ്റെ നേരെ വിപരീത ദിശയിലാണ് എന്ത് സംഭവിക്കുന്നത്? യാഗം നടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പാപം എന്ന് പറയുന്നത് ഞാൻ തീരുമാനമെടുക്കുന്നതാണ്, യാഗം എന്ന് പറയുന്നത് തീരുമാനമെടുക്കാൻ ഞാൻ ദൈവത്തെ ഫലമേൽപ്പിക്കുന്നതാണ്. പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നതാണ്. യാഗം എന്ന് പറയുന്നത് ദൈവ സംസർഗത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതാണ്. യാഗമർപ്പിച്ചവൻ ഇനി സ്വയമായിട്ട് തീരുമാനമെടുക്കുകയില്ല, അവൻ്റെ ഓരോ ചലനങ്ങളും ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ടാണ്. അവൻ്റെ കൈ, അവൻ്റെ കാല്, അവൻ്റെ കണ്ണ്, അവൻ്റെ കാത് ഒന്നും ഇനി തീരുമാനമെടുക്കത്തില്ല. എന്തോ കാണണമെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ടെലിവിഷൻ ഞാൻ കാണണോ വേണ്ടായോ, കാണുന്നത് എന്താണ് കാണേണ്ടത്, എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്ന ദൈവമാണ് ആകുമ്പോൾ മാത്രമേ ഞാൻ യേശുവിനെ കർത്താവാക്കിയിട്ടുള്ളൂ. യേശുവിനെ കർത്താവാക്കിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോണും കൊണ്ട് കളിക്കാനിരുന്നാൽ ഞാൻ യേശുവിനെ കർത്താവാക്കിയിട്ടില്ല. യേശുവിനെ കർത്താവാക്കിയിട്ട് എൻ്റെ ജെബിയിലോട്ടൊരു കുന്ത്രാണം പിടിപ്പിച്ചിട്ട് ആവശ്യമില്ലാത്ത പാട്ട് കേൾക്കുകയും ആവശ്യമില്ലാത്ത കാഴ്ച കാണുകയും ചെയ്താൽ എൻ്റെ കണ്ണിനെയും കാതിനെയും ദൈവത്തിന് കൊടുക്കാതെ നീ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചവൻ അവൻ്റെ ലാപ്ടോപ്പും മൊബൈലും എല്ലാം വിശുദ്ധമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ അത്ര മോശം മൊബൈൽ ഫോണൊന്നുമല്ലെന്ന എൻ്റെ ചിന്ത. ഇപ്പോൾ ഒത്തിരിയൊക്കെ വലുതൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും അത്ര മോശമല്ല. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് പാസ്വേഡില്ല. ചുമ്മാ വലിച്ച ഉടനെ തന്നെ ഇത് ഓണാണ്. ഇവിടെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഈ പിള്ളേരോ നിങ്ങളോ ഈ മൊബൈൽ ഫോൺ നോക്കിയിട്ട് ഇതിനകത്ത് അശുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു തരാമെങ്കിൽ ഈ മൊബൈൽ ഫോൺ നിങ്ങൾ ഫ്രീ ആയിട്ടെടുത്തു പോകും. അശുദ്ധമായ എന്തെങ്കിലും ഈ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ ഈ മൊബൈൽ ഫോൺ നിങ്ങൾ ഫ്രീ ആയിട്ടെടുത്തു. എൻ്റെ മൊബൈൽ ഫോൺ ഹോളി ആയിരിക്കണം, എൻ്റെ മൊബൈൽ ഫോൺ വിശുദ്ധമായിരിക്കണം. മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ എത്ര പേർക്കുള്ളത് എൻ്റെ ഇടം? ഇവിടെ ഞാനൊരു സ്റ്റോറി കേട്ടു, ഒരു മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് വരിക, ഭയങ്കര നെഞ്ചിന് വേദന, നെഞ്ച് പൊട്ടിപ്പോന്ന പോലെ പെട്ടെന്ന് ഭാര്യയോട് പറഞ്ഞു, ഡീ എനിക്ക് വണ്ടി ഓടിക്കാം, ഒരു ഡ്രൈവറെ വിളിക്കടി, ആ ഡ്രൈവർ ജോണിയ നമ്പർ നിനക്ക് അറിയത്തില്ല, നീ ഒന്ന് വിളിച്ചേ. ഭാര്യ പറഞ്ഞു, ആ മൊബൈൽ ഫോൺ ഇങ്ങനെ തന്നേ, ഇതിനകത്ത് കാണുമല്ലോ നമ്പർ, ഉള്ള നോക്കിയപ്പോൾ ലോക്കാ, എന്തോ ഇല്ല പാസ്വേഡ്. ആ വേദന പോയി കേട്ടോ, ആ നെഞ്ചുവേദന അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി. എന്നറിയാമോ, പാസ്വേഡ് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുകയില്ല. ഇതാ ഇന്നത്തെ ലോകം, പെട്ടെന്ന് നെഞ്ചുവേദന പോയി. നിങ്ങൾ ശരീരത്തെ യാഗമാക്കിയിട്ടില്ല. ഹല്ലേലൂയ. ശരീരത്തെ യാഗമാക്കുക, കയ്യിൻ യാഗമർപ്പിക്കുകയല്ല, അവൻ വഴിപാട് കൊടുക്കുകയാണ്, അവൻ ദാനം കൊടുക്കുകയാണ്, എന്നിട്ട് അഭിമാനത്തോടെ നിൽക്കുകയാണ്. ഹാബേൽ അങ്ങനെയല്ല, അവൻ എന്ത് ചെയ്യുകയാണ്, അവൻ്റെ ഓരോ ചലനങ്ങളും ദൈവത്തിന് ഇനി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ലോകത്ത് നിന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നതാണ് പാപമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നതാണ്, അവന് തന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് യാഗം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ് പാപമെങ്കിൽ ദൈവത്തോടുള്ള സംസർഗമാണ് യാഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യാഗം ഹാബേലിനെ നീതിമാനാക്കി എഴുതിയിരിക്കുന്നത്. യോ എബ്രായർ എങ്ങനെ 11:4 നമ്മൾ അവിടെ വായിക്കുന്നത് എന്താ, എബ്രായ ലേഖനം 11:4 നമ്മൾ അവൻ നീതിമാൻ എന്ന സാക്ഷി, വിശ്വാസത്തിൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെ ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. യാഗം ഹാബേലിനെ നീതിമാനാക്കി. കയ്യിൻ സ്വയം നീതീകരിക്കാൻ പരിശ്രമിച്ചപ്പോൾ, തൻ്റെ സ്വയനീതിയിൽ അവൻ ആശ്രയിച്ചപ്പോൾ, ശരിക്കും പരീക്ഷണം ചെയ്യുന്നതാണ് അവൻ്റെ സ്വയനീതിയിൽ അവൻ പ്രവൃത്തിയാൽ ദൈവത്തെ നീതി പ്രസാദിപ്പിക്കാമെന്ന് അവൻ ചിന്തിച്ചപ്പോൾ ഹാബേൽ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, സ്വയനീതിയിൽ ആശ്രയിച്ചില്ല. തൻ്റെ ഏത് നീതിയും ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാനുള്ള യോഗ്യത അവന് കൊടുക്കത്തില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അവനെ തന്നെ അപ്രയോജന ദാസൻ എന്ന് വിളിക്കാൻ തയ്യാറായിരുന്നു. വിശ്വാസത്താലാണ് നീതീകരണം, അല്ലാതെ പ്രവൃത്തിയാലല്ല. കയ്യിൻ ചിന്തിച്ചു, തൻ്റെ പ്രവൃത്തി കൊണ്ട് ദാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് അവൻ ചിന്തിച്ചു. എന്നാൽ അവനും ദൈവത്തിനും മധ്യത്തിൽ വസ്തുക്കൾ നിരത്തി നടന്നു കയറാമെന്നവൻ ചിന്തിച്ചത്. ഏതാണെങ്കിലും ദൈവം അവനും തമ്മിലൊരു ഗ്യാപ്പുണ്ട്, അതിനാണല്ലോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്. എപ്പോഴാണ് ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് മനുഷ്യന് തോന്നുന്നത്? ദൈവം അവനും കൂടെ പിണങ്ങിയിരിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് നിൽക്കുമ്പോഴല്ല പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസാദിപ്പിക്കുമ്പോൾ വസ്തുക്കൾ കൊടുത്ത് അതിലേക്കൂടെ നടന്നു കയറാമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ വാസ്തവത്തിൽ ദൈവവും നമ്മളും തമ്മിൽ വസ്തുക്കളിട്ട് സ്തോത്രകാഴ്ചയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്ത് അതല്ലെങ്കിൽ ദശാംശം കൊടുത്ത് അതല്ലെങ്കിൽ പാട്ടുപാടി കൈയടിച്ച് ഒക്കെ നമുക്ക് അങ്ങോട്ട് കയറാമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. എന്താണ് ആവശ്യമെന്ന് അറിയാമോ? നീതീകരിക്കപ്പെടണമെങ്കിൽ യാഗം നടക്കണം. യാഗത്തിൽ ഞാൻ യാഗമർപ്പിക്കുന്നത് എൻ്റെ സ്വയത്തെയാണ്. എൻ്റെ സ്വയം, അതായത് ദൈവവും ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇടയ്ക്ക് നിൽക്കുന്നത് പണമല്ല, ഇടയ്ക്ക് നിൽക്കുന്നത് എൻ്റെ സ്വയമാണ്. ദാറ്റ്സ് മീ, ഐ. സ്വയത്തിൻ്റെ മരണം, സ്വയത്തിൻ്റെ മരണം നടക്കുമ്പോൾ പിന്നെ നമുക്ക് ആരിൽ ആശ്രയിക്കുന്നത്? ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. സ്വയത്തിൻ്റെ മരണവും ദൈവത്തിലുള്ള ആശ്രയവുമാണ് നമ്മളെ നീതീകരിക്കുന്നത്. സ്വയത്തിൻ്റെ മരണവും ദൈവത്തിലുള്ള ആശ്രയവുമാണ് നമ്മളെ നീതീകരിക്കുന്നത്. അതാണ് വിശ്വാസം, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇനി കയീൻ്റെ ഒരു ഗുണം ഞാൻ ഇന്നലെ പറഞ്ഞെന്നറിയാമോ? കയീന് യാഗം കഴിച്ചപ്പോൾ ദൈവം തൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ലെന്ന് കയീൻ അറിഞ്ഞു. നമ്മുടെ ഒരു വലിയ പ്രശ്നം, നമ്മുടെ ചിന്ത ദൈവം നമ്മളുടെ യാഗത്തിലെല്ലാം പ്രസാദിക്കുന്നുണ്ടെന്നാണ്. നമ്മൾ പാട്ടുപാടുകയും കൈയടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് ദൈവം അങ്ങ് പ്രസാദിച്ചിരിക്കുകയാണ് നമ്മളെയൊക്കെ ചിന്ത. അതൊരു സ്വയവഞ്ചനയാണ്. മത്തായിയുടെ സുവിശേഷം 7:21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന വേദഭാഗമാണല്ലോ. അവിടെ പറയുന്നത് എന്താണ്? അന്ന് പലരും വന്ന് എന്നോട്, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് പറയും. ഞാൻ അവരോട് എന്ത് പറയും? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്ത് പറയും. ലൂക്കോസിന്റെ സുവിശേഷം അത് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല, ദൈവം അവരെ തള്ളിക്കളയുമെന്ന്. കാര്യം അവരുടെ സഭയ്ക്കുള്ളിലെ ആരാധനയും പ്രവചനവും ഒക്കെ അവർ ചിന്തിച്ചു, ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങളെ ദൈവം കയറ്റാതിരിക്കുമോ? പെന്തക്കോസ്തുകാരന്റെ ഇന്നത്തെ ചിന്ത അതാ. എടാ, ഞാൻ കയറിയിരുന്ന ആ സെക്കൻഡിൽ അന്യഭാഷ തുടങ്ങും, എന്നെ ദൈവം കയറ്റാതിരിക്കുമോ? എന്നെ ദൈവം തള്ളിക്കളയുമോ? ഇതാണ് പ്രശ്നം. നമ്മുടെ ചിന്ത വർഷിപ്പ് ഇൻസൈഡ് ദ ചർച്ച് വിൽ ഹെൽപ്പ് യു ടു ഗോ ഇൻ ടു ഹെവൻ. പക്ഷെ കർത്താവ് പറഞ്ഞു, നോ, ലൈഫ് ഔട്ട്സൈഡ് ദ ചർച്ച് ഇസ് ദാറ്റ് മാറ്റേഴ്സ്. സഭയ്ക്കുള്ളിലെ ആരാധനയാണ് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതെന്നാണ് ഇവർ ചിന്തിച്ചത്. കാര്യം പ്രവചനവും ഭൂതങ്ങളെ പുറത്താക്കുന്നതും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നതും ഒക്കെ എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ചർച്ച് അല്ലേ, അവരുടെ ശുശ്രൂഷ. ചിലർ എന്താ അന്യഭാഷ പറഞ്ഞാൽ തന്നെ അങ്ങ് ചെല്ലുമെന്ന, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ബ്രദറെ, ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്ന, പ്രവചിക്കുന്നവനും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നതിനും അങ്ങോട്ട് ചെല്ലുന്നില്ല, പിന്നെ അതിൻ്റെ അന്യഭാഷ കൊണ്ടെങ്കിൽ എന്നാ വെച്ചാൽ മതി? ഇവിടെ ഭൂതങ്ങളെ പുറത്താക്കിയവനെ അങ്ങോട്ട് കയറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് കയറ്റിയില്ല? ഭൂതങ്ങളെ പുറത്താക്കിയതിന് തെറ്റുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ഭൂതങ്ങൾ പുറത്ത് പോകുന്നുണ്ട്, ആഫ്രിക്കയിലൊക്കെ അല്ലേ ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന ഭൂതങ്ങൾ പുറത്ത് പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും പേരിൽ എനിക്ക് സ്വർഗത്തിലോട്ട് കയറാൻ പറ്റില്ല. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ, ഇതൊക്കെ എൻ്റെ ശുശ്രൂഷയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ശുശ്രൂഷ നടക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ പ്രത്യേകത ഒന്നുമില്ല, അതും പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് നടക്കുന്ന അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തന്നെ ഉള്ളല്ലോ. ഞാൻ മാവേലിക്കരയിലായിരുന്നപ്പോൾ 7 ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ ചെന്നിത്തലയിലായിരുന്നപ്പോൾ 4 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കഫർന്നൂമിലായിരുന്നപ്പോൾ 7 ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ എന്താ സീദോനിലായിരുന്നപ്പോൾ ഒരു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കി ഞാൻ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ദൈവം നിന്നെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേച്ചങ്ങ് പോയാൽ മതി, അതിൻ്റെ പേരിൽ വലിയ വീരവാദമൊന്നും മുഴുവൻ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പറയുന്നവരെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം അതൊന്നും ഒരു ബിബ്ലിക്കൽ പാറ്റേൺ അല്ല, വേദപുസ്തകത്തിലെ ഒരു പാറ്റേണുണ്ട്, അത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യാവൂ. ഈ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണിച്ചുകൊണ്ട് ടി വിയിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. ഇതാരുടെ മഹത്വത്തിന് വേണ്ടിയാ? അത് കഴിയുമ്പോൾ എല്ലാവരും കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട്, കരങ്ങളെ തട്ടി നിങ്ങൾ കർത്താവിനാണോ മഹത്വം കൊടുക്കുന്നത്, ഈ പറഞ്ഞ പാർട്ടിക്കാണോ മഹത്വം കൊടുക്കുന്നത്? കർത്താവിനൊന്നുമല്ല മഹത്വം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, വേറൊരാളുടെ യോഗത്തിൽ സൗഖ്യം പ്രാപിച്ച ഒരാളെ ഇയാളെ യോഗത്തിൽ കൊണ്ടുവന്ന് സാക്ഷി പറയിക്കട്ടെ, അത് പറയത്തില്ലല്ലോ. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എന്നല്ലേ പറയുന്നത്, അതാ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ, വേറെ ആരും പ്രാർത്ഥിച്ചപ്പോഴല്ല, ബ്രദർ. ഇല്ല, ആര് പ്രാർത്ഥിച്ചാൽ ആര് പ്രാർത്ഥിച്ചാലും ഒരുപോലെ ഉള്ളൂ. അല്ല, ഈ ബ്രദർ പ്രാർത്ഥിക്കേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. അത് പറയുന്ന ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ഇവരൊന്നും വേദപുസ്തകം, അവർ ദേ ആർ പ്രീച്ചിങ് അനദർ ജീസസ്. അവർ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരാണ്. അതിനുവേണ്ടി നിങ്ങളുടെ സമയം മെനക്കെടുത്തരുത്. ഈ ടി വിയുടെ മുമ്പിലിരുന്ന് സമയം കളയരുത്. ടി വി പ്രസംഗിക്കുന്നത് തെറ്റാണോ ഇല്ലയോ എന്നുള്ളത്, ഞാനും ടി വി പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ ടി വി പ്രസംഗിക്കുന്നതിനെതിരായിട്ടാണ് ടി വി പ്രസംഗിക്കുന്നത്. ടി വി പ്രസംഗിക്കുന്നവർക്കെതിരായിട്ടാണ് ടി വിയിൽ പ്രസംഗിക്കുന്നത്. ആഴ്ചയിൽ 6 മണിക്കൂർ എൻ്റെ മെസ്സേജ് വരുന്നുണ്ട് ടി വിക്കകത്ത്. അന്ന് കാശ് കൊടുത്ത് വരുത്തുന്നൊന്നുമല്ല, പൈസ പിടിക്കാനും അല്ല. ടി വിക്കാർ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഈ യുവന്മാരുടെ യുവമാർ ഞങ്ങൾക്ക് കാശ് തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇട്ടാലേ പറ്റുള്ളൂ, പക്ഷേ ഞങ്ങൾക്കറിയാം ഇതെല്ലാം കള്ളത്തരമാണ്, അതുകൊണ്ട് സാറ് വന്ന് ഇതിനെതിരായിട്ടൊന്ന് പ്രസംഗിക്കണം, ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇട്ടോളാം. അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം ടി വി വരുന്നത്, അല്ലാതെ കാശ് കൊടുത്തിട്ടൊന്നും വരുന്നൊന്നുമല്ല. കാര്യം നടത്തുന്നവർക്കും അറിയാം, ഈ ബാക്കിയുള്ളവരെല്ലാം കാശ് കൊടുത്താ പ്രസംഗിക്കുന്നത്. ഇപ്പൊ കാശ് കൊടുത്ത് പ്രസംഗിക്കുന്നവൻ കാശ് പിടിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതിൻ്റെ പുറകെ പോയി നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കരുത്, ജീവിതം വെറുതെ പാഴാക്കരുത്. നോക്കണം ഇത് ബിബ്ലിക്കലാണോ വേദപുസ്തകപ്രകാരമാണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചെയ്യുന്നവൻ, അത് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ ഇവരെത്ര അത്ഭുതം പ്രവർത്തിച്ചാലും, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നിന്റെ നാമത്തെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? നിത്യാമത്തെ ഞങ്ങൾ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീഡിയോ പ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? ചിലപ്പോൾ ആളുകൾ പറയുന്നത്, എൻ്റെ ബ്രദറെ എന്തോ പറഞ്ഞാലും അച്ചട്ട പ്രസംഗം കേട്ടോ, അല്ല അച്ചട്ട പ്രവചനം, പച്ചലയും കത്രികയും പോലെ ആ പ്രവചനം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടും പറയാത്തതായ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ബ്രദറെ. അതിനെന്താ അങ്ങനെ അച്ചട്ടായിട്ട് പ്രവചിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ തുടങ്ങത്തിൽ പോകത്തില്ല, പിന്നല്ലേ അത് കേട്ട് നിങ്ങൾ പോകുന്നു. ഇങ്ങനെ അച്ചട്ടായിട്ട് പ്രവചിക്കും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറഞ്ഞ പാർട്ടികളോട് കർത്താവ് പറഞ്ഞു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വേറെ ചില കാര്യം ചെയ്തു. എന്താണ്? അധർമ്മം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമിൻ. അപ്പൊ പ്രവചിക്കുന്നതല്ല പ്രധാനം, ഭൂതങ്ങളെ പുറത്താക്കുന്നതല്ല പ്രധാനം, വീഡിയോ പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നതല്ല പ്രധാനം. അതൊക്കെ നിങ്ങൾ സഭയ്ക്കകത്തോ കൺവെൻഷനോ ക്രൂസേഡോ കാണിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നീ പോകുന്ന വഴിക്ക് വീട്ടിൽ ചെന്ന് തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിന്റെ ഓഫീസിൽ ചെന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? ജോലിസ്ഥലത്ത് എന്താ ചെയ്യുന്നത്? കർത്താവ് നോക്കുന്നത് സഭാഹോളിനകത്ത് നീ എന്തോ ചെയ്തെന്നല്ല, കർത്താവ് നോക്കുന്നത് സഭാഹോളിന് പുറത്ത് നീ എന്തോ ചെയ്തെന്നാ. അതാ പറഞ്ഞത് വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇവർക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. എന്ത്? ഞങ്ങൾ തള്ളപ്പെട്ടു പോകുമെന്നുള്ളത് അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. അതിന് മുകളിൽ കർത്താവ് പറയുന്ന കാര്യമുള്ള വൃക്ഷത്തെ അറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്, അതിൻ്റെ പ്രവൃത്തിയല്ല, അതിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ഇവർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു റിലേഷൻ കർത്താവുമായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ചിലപ്പോഴും കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ റിലേഷൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലാതെയും ഉണ്ടാകും ചിലപ്പം. ദാനങ്ങൾ എന്ന് പറയുന്നത് റിലേഷനല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് അവരെ തള്ളിക്കളയുമ്പോൾ ഇവർ പറയുന്നത് ഇവർ ചെയ്ത ശുശ്രൂഷയുടെ കാര്യമാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവരാരും പറയുന്നില്ല, കർത്താവേ നിനക്ക് ഞങ്ങളെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? നീ ഞങ്ങളുടെ പിതാവല്ലേ? നീ ഞങ്ങളുടെ ആത്മമടവാളനല്ലേ? നീ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്? ഇതൊന്നും പറയുന്നില്ലല്ലോ അവർ. റിലേഷൻ അവർ മിണ്ടുന്നില്ല. മിണ്ടുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം ഇവർക്ക് യേശു കർത്താവ് ഒരു ആത്മമണവാളൻ എന്ന നിലയിലല്ല അവർ കണ്ടത്. ഞാൻ പറഞ്ഞ എൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, ശരിയായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ എത്ര ശുശ്രൂഷ ചെയ്താലും എത്ര പാടിയാലും ചാടിയാലും ഇതൊന്നുമല്ല. വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് ജീസസ്? യേശുവിനെ ഇന്നും ചില ഭൗതിക അനുഭവങ്ങളുടെ മണ്ഡലത്തിൽ മാത്രം കാണുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത്, ബ്രദറെ കർത്താവിൻ്റെ രോഗം സൗഖ്യമാക്കി, അറിയാമോ? നിങ്ങളെ മാത്രമൊന്നുമല്ല, യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ എത്രയോ പേരുടെ രോഗം സൗഖ്യമാക്കി. അവരെല്ലാം സ്വർഗത്തിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെല്ലാവർക്കും ഒരു പരിധി വരെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, കർത്താവ് മനസ്സലിവുള്ളവനാണ്. അവൻ രക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ചിലപ്പം ചില ഉപകാരമൊക്കെ ചെയ്തെന്നിരിക്കും. ആ ഉപകാരം ചെയ്തുകൊണ്ടൊന്നും നിങ്ങളാരും ദൈവത്തിൻ്റെ മക്കളായെന്നൊന്നുമില്ല. ദൈവത്തിൻ്റെ മക്കൾക്കും ദൈവത്തിൻ്റെ മക്കളല്ലാത്തവർക്കും ദൈവം ഉപകാരം ചെയ്യും. രക്ഷിക്കപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ദൈവം ഉപകാരം ചെയ്യും. നമ്മൾ ചെയ്തില്ലയോ? ഞാൻ എൻ്റെ പിള്ളേർക്ക് ഫീസ് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പിള്ളേർക്ക് മാത്രമല്ല, വേറെ എൻ്റെ പിള്ളേർക്ക് ഫീസ് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ മക്കളായതുകൊണ്ടൊന്നുമല്ല, ഒരു പക്ഷേ കരുണയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. ധർമ്മക്കാർ വന്ന് ചോദിച്ചാലും ഭിക്ഷക്കാർ വന്ന് ചോദിച്ചാലും നമ്മളെന്തെങ്കിലും കൊടുക്കത്തില്ലയോ? കൊടുക്കാത്തവർ കാണുമായിരിക്കും. ഭിക്ഷക്കാർ വന്ന് ചോദിച്ചാലും നമ്മളെന്തെങ്കിലും കൊടുക്കുന്നു, അതിൻ്റെ അർത്ഥം എന്നാ? നമ്മൾ ഭയങ്കര റിലേഷൻ ആണെന്നാണോ? ഒന്നുമല്ല. റിലേഷൻ വേറെ, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് വേറെ. അതുപോലെ ഇന്നത്തെ ഒരു പ്രശ്നം, എല്ലാവരും സഭയിലാണെങ്കിലും സംസാരിക്കുമ്പോഴെല്ലാം ആളുകൾ പറയുന്നത് അവർക്ക് ദൈവം എന്തോ ചെയ്തു 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 എന്നാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഹൂ ഈസ് ജീസസ് ടു യു? ഒരു ആൻസർ ഇല്ല. അവരെല്ലാം പറയുന്നത്, ബ്രദറെ അതെന്തോ ചോദ്യമാണ്, ഞാൻ രോഗിയായിരുന്ന സമയത്ത് ഡോക്ടർമാരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞതായ സമയത്ത് കർത്താവല്ലേ എൻ്റെ രോഗം സൗഖ്യമാക്കിയത്? ഞാൻ പറയും, ഇതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എന്തുവാ? യേശു നിനക്ക് ആരാന്നാണ് ചോദിച്ചത്. അത് ബ്രദറെ ഞാനിവിടെ വിസ ഇല്ലാതെ പേടിച്ച് ഒരു കാരണവശാലും എൻ്റെ വിസ പുതുക്കി കിട്ടത്തില്ലെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് കർത്താവ് അത്ഭുതകരമായിട്ട് എനിക്ക് വിസ തന്നു. ഞാനിതല്ലല്ലോ ചോദിച്ചത്. ഞാൻ ചോദിച്ചതന്നെ, യേശു നിനക്ക് ആരാണെന്നാണ് ചോദിച്ചത്. യേശു നിനക്ക് ആരാണെന്ന് ചോദിച്ചാൽ റിലേഷനാണ് പറയേണ്ടത്. എൻ്റെ കൊച്ചിനോട് ചോദിക്കുക, നിങ്ങൾ സാജു നിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പുള്ളിക്കാരനാണ് ഞങ്ങളുടെ ഫീ, എൻ്റെ ഫീസൊക്കെ സ്കൂളിലെ ഫീസെല്ലാം തരുന്നത് പുള്ളിയാണ്, പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ളതെല്ലാം പുള്ളിക്കാരനോട് തരുന്നത്, പിന്നെ വല്ലപ്പോഴും ഞാൻ ഒരു ഉടുപ്പൊക്കെ എടുത്ത് തരുന്നൊക്കെ ഈ നിങ്ങൾ പറഞ്ഞ ആളാണ് എന്ന് പറയുള്ളൂ. പറഞ്ഞാൽ ഞാൻ ചങ്ക കൊണ്ടിച്ച് ആകത്തില്ലേ? പക്ഷേ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു നിങ്ങളെ ആരാന്നല്ല, യേശു നിങ്ങൾക്ക് എന്തോ ചെയ്തെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൊച്ചിനോട് ചോദിച്ചാൽ, വാട്ട് യു സേ, ഹീ ഈസ് മൈ ഫാദർ. ഫീസ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയും, ഫീസ് കൊടുത്ത് കൊടുത്ത് അപ്പനാവുകയല്ല, അപ്പനായതുകൊണ്ട് ഫീസ് കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ചിന്ത ഫീസ് കൊടുത്തു കൊടുത്ത് അപ്പനാകുക എന്നാണ്. അങ്ങനെ പലരുടെയും ചിന്ത യേശുവിനെ കുറിച്ചുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്, കർത്താവ് ഉപകാരങ്ങൾ ചെയ്ത് ചെയ്ത് കർത്താവാകുകയാണെന്ന്. അല്ല, ബിക്കോസ് ഹി ഈസ് മൈ ലോർഡ്, ബിക്കോസ് ഹി ഈസ് മൈ ഫാദർ, ബിക്കോസ് ഹി ഈസ് മൈ ബ്രൈഡ് റൂം, ഹി ഈസ് ഡൂയിങ് എവറിഥിങ്. അവനെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ്. ലഭിച്ചത് കൊണ്ട് റിലേഷൻ ഉണ്ടാവുകയല്ല, റിലേഷൻ ഉള്ളത് കൊണ്ട് ലഭിക്കുകയാണ്. എക്സ്പീരിയൻസ് മാത്രം, ജീസസ് ഈസ് എ മീൻസ് ടു ഗെയിൻ തിങ്സ്. അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് യേശുവിനെ പലരും കാണുന്നത്. കർത്താവ് പലപ്പോഴും പല കാര്യങ്ങളും തരുന്നുണ്ടായിരിക്കും, പക്ഷേ റിലേഷൻ ഉണ്ടാകണം നിർബന്ധമില്ല. എടാ, റേഷൻ കളക്കാരൻ്റെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ അവൻ സൗജന്യ റേഷൻ തന്നിരിക്കും, പക്ഷേ റേഷൻ കളക്കാരൻ സൗജന്യ റേഷൻ തരുന്നത് പോലല്ല അമ്മ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത്. അമ്മ കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോൾ അതിനകത്ത് റിലേഷൻ ഉണ്ട്. റേഷൻ കളക്കാരൻ എന്തോന്ന് റിലേഷൻ? അവനിത് ആൾക്കാർ കൊടുക്കുന്നത് ഇങ്ങോട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ? റിലേഷൻ അല്ല, റിലേഷൻ ഉണ്ടാകണം. ആ റിലേഷൻ ഇല്ലാത്തടത്തോളം കാലം പെരിഫറലായിട്ടുള്ള ഒരു ആരാധന മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും ഒരു സോൾ വർഷിപ്പാണ്, അല്ലാതെ ഒരു സോൾ സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. പക്ഷേ ആ ബന്ധമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. നമ്മുടെ ബോഡിയുടെ നീഡ്സ് ഉണ്ട്, നമ്മുടെ സോളിൻ്റെ നീഡ്സ് ഉണ്ട്, നമ്മുടെ സ്പിരിറ്റിൻ്റെ നീഡ്സ് ഉണ്ട്. ഞാനതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ നീഡ്സ് ഉണ്ട്, നമ്മളുടെ ദേഹി എന്ന് പറയുന്നൊരു സാധനമുണ്ട് നമുക്ക്. ഈ ദേഹി ശരീരത്തിന് നമ്മളിപ്പം വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, തണുക്കുമ്പോൾ പുതയ്ക്കുന്നു, ചൂടാണെങ്കിൽ എ സിയുടെ കീഴിൽ പോയിരിക്കുന്നു അല്ലെങ്കിൽ വീശുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ അത്രയൊക്കെ മതി, നമുക്ക് ശരീരത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോൾ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല. സോളിന് അല്ലെങ്കിൽ ദേഹിക്ക് പല രീതിയിലുള്ള ഇൻസ്റ്റിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നീഡ്സ് ഉണ്ട്. നീഡ്സ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഡിസയേഴ്സ് ഉണ്ട്. നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യം എന്താ അറിയാനുള്ള വലിയൊരു ആഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്ത ഉടനെ സഹോദരിമാരെ ചെയ്തെങ്കിൽ, മോളിക്കുട്ടി ഇതെങ്ങനെ അടി ഉണ്ടാക്കിയേ എന്ന് ചോദിക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ കാര്യമല്ല, അതെന്താണ് അവരുടെ ദേഹിയാണ്. ഇതറിയണം, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പം അറിയാനുള്ള മോഹം, പുസ്തകങ്ങൾ വായിക്കുന്നത് അറിയാനുള്ള മോഹം. പക്ഷേ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുസ്തകങ്ങൾ വായിക്കുന്നത് ഇപ്പം ദേഹിയുടെ നീഡ്സ് നമുക്ക് ഭയങ്കര പെട്ടെന്നായിരിക്കും ഫീൽ ചെയ്യും. നമുക്കത് അത് അതില്ലാതെ ഇപ്പം നമുക്ക് വിശന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചു പോകും. പക്ഷേ അറിവിനൊന്നും അത്രയും വലിയ എന്താ അത്രയും പെട്ടെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഉച്ചയ്ക്ക് രാവിലെ പോയിട്ട് ഒന്നും കഴിക്കാതെ 3 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊസുവരം കൂടെ എടുത്തെറിഞ്ഞില്ലെങ്കിൽ വരുന്ന കാണാം. കാര്യം വിശപ്പ് പെട്ടെന്ന് സഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ കൊച്ചു ഒരിക്കലും പറഞ്ഞിട്ടില്ല അമ്മേ എനിക്ക് പഠിക്കാൻ മുട്ടുന്നു എൻ്റെ പാഠപുസ്തകം എന്നൊന്നും പറയത്തൊന്നുമില്ല. കാര്യം അത് അത്രയും ഫീൽ ചെയ്യത്തില്ല. ദേഹിയുടെ നീഡ്സാണ്, ദേഹിയുടെ നീഡ്സാണ് എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ പാട്ട് കേൾക്കുന്നു, അത് ശരീരത്തിന് വേണ്ടിയല്ല, ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ദേഹിക്ക് വേണ്ടിയാണ്. ദേഹത്തിന് വേണ്ടിയല്ല, ദേഹിക്ക് വേണ്ടിയാണ്. നമ്മൾ പാട്ട് പാടുന്നു, ദേഹിക്ക് വേണ്ടിയാണ്. നോളജ്, ദേഹിക്ക് വേണ്ടിയാണ്. എൻ്റർടൈൻമെൻറ്റ്, ടി വി കാണുന്നു. എന്തിനാണ് ടി വി കാണുന്നത്? ശരീരത്തിന് വേണ്ടിയാണോ ടി വി കാണുന്നത്? അല്ല, നമ്മൾ ദേഹിക്ക് വേണ്ടിയാണ്. അപ്പോൾ ദേഹിക്ക് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ദേഹിക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഈ ദേഹി സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഇതിനപ്പുറത്ത് മറ്റൊന്നുണ്ടുള്ളതെന്ന് നമ്മൾ മറന്നു പോകുന്നു. എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവ്. ആത്മാവ് ഇതിനും അപ്പുറത്താണ്. ദേഹത്തോളം സ്ട്രോങ് അല്ല ദേഹിയുടെ നീഡ്സ്. അത്രയും പോലും നമുക്ക് പ്രത്യക്ഷത്തിൽ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ആത്മാവിൻ്റെ നീഡ്സ്. ദേഹിയുടെ നീഡ് തന്നെ ചിലപ്പോൾ നടന്നില്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ പ്രയാസമില്ല. പക്ഷേ ശരീരത്തിൻ്റെ നീഡ് നടന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. ദേഹി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ പലപ്പോഴും പറ്റുന്ന പ്രശ്നം ആത്മാവിനെക്കുറിച്ച് നമ്മൾ അത്ര വലിയ ബോധ്യമോ ചിന്തയോ ഒന്നും ഇല്ലാതായി പോകും. ഈ ദേഹിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനുമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യനിലും ഒരു ദൈവഭയവും ദൈവാശ്രയവും അല്ലെങ്കിൽ ഒരു പരിധി വരെ ഒരു ആരാധനയ്ക്കുള്ള ആഗ്രഹവും മോഹവും ഒക്കെ എല്ലാ മനുഷ്യരിലുമുണ്ട്. അത് ദേഹിയുടെ ഒരു നീഡാണ്. അതുകൊണ്ടെന്താണെന്നറിയാമോ? എല്ലാ മതവും അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവി സ്തോത്രം അല്ലെങ്കിൽ പാട്ട്, അവരുടെ ദേവന്മാരെ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ഉത്സവങ്ങൾ, ഇതെല്ലാം നമ്മൾ ദേഹിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആത്മാവെന്ന് പറയുന്നത് അങ്ങനെയല്ല. ആത്മാവ് ദേഹിക്കപ്പുറത്ത്, ആത്മാവിന് ഇതൊന്നുമല്ല മോഹം. ദേഹിക്ക് റിലീജിയൻ വേണം, ദേഹിക്ക് ഇമോഷൻസ് ഉണ്ട്. എന്നെ ആരെങ്കിലും സ്നേഹിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വലിയ പ്രയാസമാണ്. അതൊന്നും ആത്മാവിലെ ദാഹമൊന്നും അല്ല. എന്താണ്? എൻ്റെ ദേഹിയിലെ ദാഹം. എനിക്ക് ആരെങ്കിലും സ്നേഹം, എനിക്ക് സോഷ്യൽ നീഡ്സ് ഉണ്ട്. ഇതെല്ലാം ദേഹിയിലെ നീഡ്സാണ്. പക്ഷെ ആത്മാവ് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയേ ദാഹിക്കത്തുള്ളൂ. എന്താണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിനായി. ബാക്കിയുള്ളതെല്ലാം ദേഹിക്കാണ്. ആത്മാവിലേക്കൊന്ന് മാത്രമേ കയറി വരുന്നുള്ളൂ. എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ഗാഡ്. 42-ാം സങ്കീർത്തനത്തിന് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി. എൻ്റെ ദേഹിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പാട്ട് മതി. എൻ്റെ ദേഹിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ കൈകൊട്ടിയാൽ മതി. എൻ്റെ ദേഹിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു പക്ഷേ കിടന്നൊന്ന് ചാടിയാൽ മതി. പക്ഷേ എൻ്റെ ആത്മാവിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ദൈവം അകത്തേക്ക് കയറിയാലേ പറ്റുള്ളൂ. നമ്മുടെ സഭകളിലെ ഒരു വലിയ പ്രശ്നം, പല സമയത്തും നമ്മൾ നമ്മുടെ ദേഹിയെ സാറ്റിസ്ഫൈ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുകയാണ്. ദൈവത്തെ കിട്ടാതെ പാട്ടും കൂത്തും എല്ലാം കിട്ടുന്നുണ്ട്. ഒരു ഇമോഷണൽ ഇത് കിട്ടുന്നുണ്ട്, ഒരു ഒരു എക്സ്റ്റസി കിട്ടുന്നുണ്ട്, ഒരു പാട്ട് പാടി കിട്ടുമ്പോഴത്തേക്കുള്ള ഒരു വലിയ ഒരു വിറയലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിവിടെ തന്നെയല്ല, എരുമേലി പേട്ട തുള്ളുമ്പോഴുമുണ്ട്. അത് റിലിജിയനാണ്, റിലിജിയൻ. പാട്ട് പാടരുതെന്നോ വിറയ്ക്കരുത്, ഒരാൾ വിറച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. പക്ഷേ വിറച്ചേച്ചങ്ങ് ഇറങ്ങിപ്പോകല്ല്, ദൈവത്തെ ആത്മാവിൽ കയറ്റിക്കൊണ്ട് വേണം പോകാൻ. ദൈവം അകത്തേക്ക് കയറുന്നില്ലെങ്കിൽ നീ ദേഹിയിൽ സംതൃപ്തയായി പോവുകയാണ്. ആരാധനയിൽ എനിക്ക് വേണ്ടത് വിറയലല്ല, ആരാധനയിൽ എനിക്ക് വേണ്ടത് എൻ്റെ യേശുവിനെയാണ്. കാര്യം എൻ്റെ ആത്മാവിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ യേശു അകത്ത് കടന്നാലേ പറ്റുള്ളൂ, യേശുവിനാൽ നിറഞ്ഞാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് പാട്ടും എൻ്റർടൈൻമെൻ്റ്. ഇന്ന് യോഗങ്ങളൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പാട്ടുകളൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻ്റ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാം? ദേഹിക്ക് വേണ്ടിയാണ്, ആത്മാവിന് വേണ്ടിയല്ല.
അതുകൊണ്ട് ഈ സോൾ റെലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയുടെ തലത്തിൽ നമ്മുടെ ഇമോഷൻസും എക്സ്റ്റസിയും എല്ലാം ഉണ്ടാകുന്നു. ഇമോഷൻ, എൻ്റെ ഇമോഷൻസിനെ, എൻ്റെ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നിലയിൽ. രവി സക്രയ പറഞ്ഞ ഒരു കാര്യം, രവി സക്രയ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു നോട്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ചർച്ചസിനകത്ത് ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മുടെ പല സഭായോഗങ്ങളും. വന്നിരിക്കുന്നവർക്ക് ഇമോഷണലായിട്ട് നല്ലൊരു ഫീലിംഗ് ഉണ്ടാകണം. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, റിലേഷൻ ഒരു പക്ഷേ ഫീലിംഗ് ഉണ്ടാക്കാം, എന്നാൽ ഫീലിംഗ് എല്ലാം റിലേഷനല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, എനിക്ക് യേശുവിനോട് സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ ഞാൻ ചിലപ്പോൾ കൈ കൊട്ടിയെന്നിരിക്കും, കൈ പാട്ട് പാടിയെന്നിരിക്കും, ചാടിയെന്നിരിക്കും, ചിലപ്പോൾ തുള്ളിയെന്നിരിക്കും, എല്ലാം ചെയ്തെന്നിരിക്കും. പക്ഷേ ചാടുകയും തുള്ളുകയും ചെയ്യുന്നത് കൊണ്ട് റിലേഷൻ ഉണ്ടാകണമെന്നില്ല. റിലേഷൻ ഉള്ളപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തെന്നിരിക്കും, ചാടിയെന്നിരിക്കും. പക്ഷെ ചാടിയത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയി പോകരുത്. ചന്ദ്രനെ കണ്ട പട്ടിയും കൊലയ്ക്കും, പട്ടിയുടെ കൊല കേട്ട പട്ടിയും കൊലയ്ക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, കണ്ട പട്ടി കൊലയ്ക്കും, കൊല കേട്ടിട്ട് പട്ടിയും കൊലയ്ക്കും. ഇതുപോലെ യേശുവിനെ കണ്ടയാൾ ചിലപ്പം പാട്ട് പാടിയെന്നിരിക്കും, കൈ കൊട്ടിയെന്നിരിക്കും, പക്ഷേ കാണാത്തോരും ചിലപ്പം കൊട്ടിയെന്നിരിക്കും. ഈ കൊട്ടുന്ന കണ്ടും കൊട്ടിയെന്നിരിക്കും. പറ്റുന്ന പ്രശ്നം എന്നാ, യേശുവില്ലാതെ ഇവിടുന്ന് പുറത്തു പോകും. അതാണ് സോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജഡത്തെ, അല്ലെങ്കിൽ ജഡമല്ല നമ്മുടെ ദേഹിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്റ്റസി റിലീജിയനാണ് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ഏത് സഭ വന്നാലും നമുക്കൊരു ഫീൽ ഗുഡ്, നമുക്കൊരു ഫീലിംഗാണ്. ചിലപ്പോൾ ആളുകൾ പരസ്യം തന്നെ ചെയ്യുന്നവരല്ലേ, ഞങ്ങളുടെ ആരാധനയ്ക്ക് നിങ്ങൾക്ക് നല്ല ഫീലിംഗ് ഉണ്ടാകുമെന്ന്. ജോയൽ ഓസ്റ്റിൻ അങ്ങനൊരു പാർട്ടിയാണ്, ഫീൽ ഗുഡ് ചർച്ച്. അദ്ദേഹത്തിൻ്റെ ചർച്ചിന് അദ്ദേഹം തന്നെ പറയുന്നതാണ്, വെൻ യു കം ടു മൈ ചർച്ച് യു ഫീൽ ഗുഡ്. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ജോക്കിംഗ്. മഹാനായ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ജോയൽ ഓസ്റ്റിനെയും രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വി ഹാഡ് എൻ എൻകൗണ്ടർ. എന്നാ അന്ന് ജോയൽ ഓസ്റ്റിൻ ചുമ്മാ വീഡിയോയും വിളിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. ഐ റിമെമ്പർ 84 കാര്യം ഞാൻ പറയുന്നത്, അല്ല 94 കാര്യം പറയുന്നത്, ജോൺ ഓസ്റ്റിനുള്ള സമയത്താണ്. പക്ഷേ ജോയൽ ഓസ്റ്റിൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് അയാളെ ചർച്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഫീൽ ഗുഡ് ചർച്ച്, പേര് പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റും, പേര് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? ഫീൽ ഗുഡ് സഭ എന്ന് പറയുന്നത് നല്ല കുറച്ച് ഫീലിംഗ് കൊടുക്കാനുള്ളതല്ല, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവരാനുള്ള സാധനമാണ് ഇത്. സ്വർഗത്തിൽ കൊണ്ടുവരാനുള്ള സാധനമാണ്. ജോലിഷം പറഞ്ഞതാണ്, മെനി ഗുഡ് പീപ്പിൾ ഇൻ ഇന്ത്യ, ഐ കനോട്ട് സേ വെദർ ദേ വിൽ ഗോ ടു ഹെവൻ ഓർ ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്, ഐ ഡോണ്ട് നോ. വെൻ യു സീ ആൻഡ് ഹിയർ പീപ്പിൾ ലൈക്ക് ദം, കാര്യം നമ്മൾ അതിനകത്ത് അട്രാക്റ്റഡ് ആയി പോകത്തക്ക രീതിയിൽ അത്രയ്ക്കും എന്താണ് എൻ്റർടൈൻമെൻ്റാണ് സഭയിൽ നടക്കുന്നത്. വഞ്ചിക്കപ്പെട്ടു പോകരുത്. സഭകൾ എന്ന് കൊടുക്കുന്നത് ഒരു ഫീൽ ഗുഡ് അതല്ല. എക്സ്റ്റസി റിലീജിയൻ കൊടുക്കുന്നത് എക്സ്റ്റസിയാണ്, അതുമല്ല. ഒരു എക്സ്റ്റസി കൊണ്ട്, ഒരു തുള്ളൽ കൊണ്ട്, ഒരു ചാട്ടം കൊണ്ട്, കുറച്ച് മറിയുന്നത് കൊണ്ട്, കൈയൊന്ന് വീശുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് താഴോട്ട് വീഴുന്നത് കൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോകത്തില്ല. കൈ വീശുമ്പോഴത്തേക്ക് താഴെ പോകുന്നത് ആത്മീയമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഡോണ്ട് തിങ്ക് ദാറ്റ് ദി വിഡ്ഢികളായി പോകരുത് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിഡ്ഢികളായി പോകരുത്. നിങ്ങൾക്ക് രൂപാന്തരമാണ് ഉണ്ടാകേണ്ടത്. വേർ ഇസ് ജീസസ്? ജീസസ് ട്രാൻസ്ഫോംസ്. വേർ ഇസ് ട്രാൻസ്ഫോർമേഷൻ? ജീസസ് സാങ്ക്ടിഫൈസ്. വേർ ഇസ് സാങ്ക്ടിഫിക്കേഷൻ? നമ്മുടെ ഉള്ളിലേക്ക് യേശു കയറിയാൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകും. രൂപാന്തരം എവിടെ? അതാണ് ആരാധന കഴിഞ്ഞു പോകുമ്പോൾ രൂപാന്തരം ഉണ്ടാകണം. When Jesus is inside, He will sanctify you. യേശു ഉള്ളിലുണ്ടെങ്കിൽ അവൻ നിങ്ങളെ വിശുദ്ധീകരിക്കും. വിശുദ്ധി എവിടെ? ഈ സഭകളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാ, Where is the transformation that God gives? കർത്താവ് തരുന്ന ട്രാൻസ്ഫോർമേഷൻ എവിടെ?
നമ്മുടെ സഭകൾ സഭയിൽ നിന്ന് പോകുമ്പോൾ രൂപാന്തരപ്പെട്ട എത്ര ആളുകളുണ്ട്. സഭാരാധന കഴിഞ്ഞു പോകുമ്പോൾ രൂപാന്തര റിയൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരു റിലീജിയനെയാണ്, യേശുവിനെയല്ല. യഥാർത്ഥ രൂപാന്തരീകരണം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്തുടരുന്നത് പെന്തിക്കോസ്തിന്റെ ലേബൽ ഉണ്ടെങ്കിലും അതൊരു മതമാണ്. ഹല്ലേലൂയ. നിങ്ങൾ മതത്തിന്റെ അനുയായികളാകാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, യേശുവിനെ പിൻപറ്റുവാനാണ്, യേശുവിനെ ഉള്ളിൽ കയറ്റാനാ. നിങ്ങളുടെ ആത്മാവിന്റെ സാറ്റിസ്ഫാക്ഷൻ നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇൻ ദ സ്പിരിറ്റ്, വെൻ യു റിസീവ് ജീസസ്, വെൻ ജീസസ് ഈസ് ഇൻസൈഡ്. അതാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. ജീസസ് ഈസ് ഇൻസൈഡ്. ഇന്നത്തെ ചേർച്ചസ് പലപ്പോഴും കാർണൽ മീൻസ് ഉപയോഗിച്ചിട്ട് ആള് കൂട്ടാൻ നോക്കുകയാണ്. ദേ വാണ്ട് മോർ പീപ്പിൾ. കൂടുതൽ ആളെ കിട്ടണമെങ്കിൽ കോംപ്രമൈസിങ് ചർച്ചസ് എന്നുള്ളതല്ല. പഴയ വിശുദ്ധിയോ വേർപാടോ ഒന്നും ഇന്ന് പറയാനില്ല. ആൾക്കാർക്ക് അതിനകത്ത് താല്പര്യമില്ല. പറഞ്ഞാൽ പറയും, ഇയാളെ കണ്ട് പഴയ നൂറ്റാണ്ടിലെ കണ്ട് കിടക്കേണ്ട ആളാണെന്ന്. അതെ, ഞങ്ങൾ പഴയ നൂറ്റാണ്ടിലെ ആൾക്കാരാ. ഒന്നാം നൂറ്റാണ്ടിൽ പഴയ നൂറ്റാണ്ടിലെ ആളാ. യെസ്, ഒന്നാം നൂറ്റാണ്ടിൽ. വേർപാടും വിശുദ്ധിയുമാണ് സഭയുടെ മുഖമുദ്ര. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ അതിനുവേണ്ടിയുള്ള ആ സോൾ സാറ്റിസ്ഫാക്ഷൻ വഞ്ചനയാണ്. സഫ എന്റർടൈൻമെന്റിനുള്ള ഒരു ഹാളല്ല അത്, നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് നോട്ട് എ ഫുട്ബോൾ ഗ്രൗണ്ട്. ഇപ്പോഴത്തെ സഭകളിലെ കൂവലും കാർച്ചയും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളി കാണാൻ പോയിരിക്കുന്നുള്ള കാര്യം പറഞ്ഞു പോലെ. ഇത് ഫുട്ബോൾ ഗ്രൗണ്ട് അല്ല, ഇത് ഡിസ്കോ ക്ലബ് അല്ല, ഇത് ദൈവ സാന്നിധ്യം വസിക്കുന്ന ദൈവസഭയാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടേണ്ടത് ദൈവത്തെയാ. റിസീവ് ഗോഡ് ആൻഡ് ഗോ ബാക്ക്. യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ യേശുവിനെ കയറ്റിക്കൊണ്ട് വേണം പോകാൻ. അല്ലാതെ എന്റർടൈൻമെന്റ് കൊണ്ട് കുറച്ച് പാട്ട് പാടിയിട്ടോ കൂവിയിട്ടോ താഴെ വീണിട്ടോ ഉരുണ്ടിട്ടോ കുലുങ്ങിയിട്ടോ പോകാൻ വേണ്ടിയുള്ളതല്ല. ഇറങ്ങുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം, ജീവിതത്തിന് രൂപാന്തരീകരണം ഉണ്ടാകണം, വ്യക്തിബന്ധങ്ങളിൽ ഉറപ്പുണ്ടാകണം, യേശു ഇടയ്ക്ക് നിൽക്കണം, നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ മധ്യത്തിൽ യേശു കൈപിടിച്ച് നിൽക്കണം. അത് നടക്കാതെ എന്റർടൈൻമെന്റ് കൊണ്ട് എന്താ കാര്യം? ആളുകൂട്ടാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന ചർച്ചസിനെ കുറിച്ച് പോൾ വാഷർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇൻ ദീസ് ഡേയ്സ് ദ ചർച്ചസ് ആർ യൂസിങ് കാർണൽ മീൻസ് ടു അട്രാക്ട് കാർണൽ പീപ്പിൾ. ജഡീകരായ ആളുകളെ ആകർഷിക്കണമെങ്കിൽ ജഡീകര സഭ വരണമെങ്കിൽ ആത്മീയര സഭ വരണമെങ്കിൽ ആത്മീയമായ കാര്യം മതി. പക്ഷെ ജഡീകര സഭ വരണമെങ്കിൽ ജഡീകമായ കാര്യങ്ങൾ കൊടുത്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് സഭ എന്ത് ചെയ്യുന്നു? ജഡീകമായ കാര്യങ്ങൾ കൊടുത്ത് ജഡീകരായ ആളുകളെ സഭയിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ പ്രശ്നമാണെന്നറിയാമോ? ഇവരെ സഭയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ കൂടുതൽ കാർണലായിട്ടുള്ള കാര്യം കൊടുത്താലേ അവരെ നിൽക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. People, the church, many of the churches are attracting carnal people with carnal means. And to sustain them, they are using more carnal means to sustain them. Country music, പാടി കേൾപ്പിച്ച് ആൾ പിള്ളേരെ അട്രാക്ട് ചെയ്താൽ അവനെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ കൺട്രി മ്യൂസിക് പോലെ പോപ്പ് മ്യൂസിക് വേണം. പോപ്പ് മ്യൂസിക് കേൾപ്പിച്ചിട്ടാണ് ഒരുത്തനെ കൊണ്ടുവരുന്നതെങ്കിൽ അവനെ പിടിച്ചു നിർത്തണമെങ്കിൽ റോക്ക് മ്യൂസിക് വേണം. റോക്ക് മ്യൂസിക് കേൾപ്പിച്ചിട്ടാണ് ഒരുത്തനെ അകത്ത് കൊണ്ടിരുന്നതെങ്കിൽ അവനെ പിടിച്ചു നിർത്തണമെങ്കിൽ മെറ്റൽ വേണം. മെറ്റൽ പാടി, ക്രിസ്ത്യൻ മെറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ട് മെറ്റൽ പാടിയാണ് ഒരുത്തനെ സഭയ്ക്കകത്ത് കൊണ്ടിരുന്നതെങ്കിൽ അവനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഹെവി മെറ്റൽ കൊടുക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദ ചർച്ച് ഈസ് അപ്ലൈയിങ് കാർണൽ മീൻസ് ടു സസ്റ്റെയിൻ ദീസ് കാർണൽ പീപ്പിൾ. ജഡികരായ ആളുകളെ സഭയിൽ പിടിച്ചു നിർത്താൻ ജഡികമായ ലൗകികമായ മീൻസ് ഉപയോഗിച്ച് സഭ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഏത് സഭയിലും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് കുറച്ച് പേര് കാണും. അവർക്ക് ആവശ്യമുള്ളതൊന്നും ഇന്ന് സഭയെ കിട്ടുന്നില്ല. കാര്യം ഇവരെ അവർ വഴക്കുണ്ടാക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കുന്നില്ല. പിന്നെ എന്താണ്, വഴക്കുണ്ടാക്കുന്ന ജഡികന്മാർക്ക് വേണ്ടതാണ് സഭയിൽ ഇന്ന് കൊടുക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? The bride of Jesus is starving in the church. Christuvinte manavaati pattani kidakkana mattullore carnal ജഡം തിന്ന് കൊഴുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് വാസ്തവത്തിൽ ആ ആത്മാവിൻ്റെ വാതിലുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആത്മാവിൻ്റെ വാതിലുകൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്ത് ദൈവ സംസർഗം, അവിടെയാണ് ഈ യാഗം ആവശ്യമായിരിക്കുന്നത്. ആത്മാവ് സജീവമായിരിക്കണം, എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള സംസർഗത്തിലായിരിക്കണം. ദാറ്റ്സ് വാട്ട് ഈസ് നീഡഡ് ഇൻ ദീസ് ഡേയ്സ്. ദൈവ സംസർഗത്തിൽ ആ ദൈവത്തെ അറിയുന്ന, ആത്മാവിൽ ദൈവത്തെ അറിയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേഹിയിലല്ല ദൈവത്തെ അറിയുന്നത്, എവിടെ? ആത്മാവിൽ. നമ്മുടെ പല വിശ്വാസികളുടെയും ആത്മാവ് മരിച്ചു പോയിരിക്കുകയാണ്. മരിച്ചു പോയെന്നുള്ള വാക്കല്ല, ഞമ്പായിരിക്കുകയാണ്. നമ്മൾ കാലധികം നാൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് നമ്മളെന്താണ് മരച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആത്മാവ് മരച്ചു പോയിരിക്കുകയാണ്. ആത്മാവിൽ അവരൊന്നും അനുഭവിക്കുന്നില്ല, അവർ ദേഹിയിൽ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആത്മാവുമായിട്ട് ഒരു സംസർഗമില്ല. ആത്മാവ് ഉണ്ടോയെന്ന് പോലും ആൾക്കാർക്ക് ഇപ്പോൾ സംശയം വന്നിരിക്കുകയാണ്. വിശ്വാസികൾക്ക് തന്നെ ആത്മാവ് ഉണ്ടോയെന്ന് തന്നെ ഉണ്ടോ ബ്രദറെ, ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എന്നാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പട്ടം പറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടികളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, കുറച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ പട്ടം പറന്ന് 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 അങ്ങ് പോയി, മോളിൽ കയറി. ഇപ്പോൾ പട്ടം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവനിങ്ങനെ കൈ ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന പഠിച്ചു, നീ എന്തോ കൈ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞു, ഞാൻ പട്ടം പറപ്പിക്കുകയാണ്. എവിടെ? കാണാനില്ലല്ലോ. എന്നെ പറഞ്ഞു, ഇല്ല അവിടെ ഉണ്ട്. എന്നെ പറഞ്ഞു, ഇല്ലടാ പട്ടമൊക്കെ പോയി, അങ്ങനൊരു സാധനമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് പറയാം, പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ ഈ കൈ വലിക്കുമ്പോഴും അതിൻ്റെ അറ്റത്തുള്ള ആ പട്ടം എൻ്റെ കയ്യിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ ലോകത്തിന് കാണാൻ കഴിയാത്ത ആത്മാവിൻ്റെ ലോകത്തിൽ ആത്മാവാകുന്ന ദൈവവുമായി ഒരു നിരന്തര സംസർഗത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും ആത്മസൗഖ്യം അനുഭവിക്കുന്നവനാകണം വിശ്വാസി. അവൻ യേശുവിനെ കാണുന്നുണ്ട്. അവനതൊരു തോന്നലല്ല, അവനതൊരു ഫീലിംഗ് അല്ല, അവനത് അനുഭവിക്കുന്നുണ്ട്, അവനത് കാണുന്നുണ്ട്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ അറിയുന്നുണ്ട്, ആത്മാവിൽ അവൻ സംസാരിക്കുന്നുണ്ട്, ആത്മാവിൽ അവൻ ആരാധിക്കുന്നുണ്ട്. നോയിങ് ഗാഡ് ഇൻ സ്പിരിറ്റ്, സ്പീക്കിംഗ് ടു ഗാഡ് ഇൻ സ്പിരിറ്റ്. കർത്താവിൻ്റെ അടുത്ത് പിശാജ് വന്നിട്ട് പറഞ്ഞു, ടേൺ ദി സ്റ്റോൺസ് ഇൻ്റെ ലോസ് ഓഫ് ബ്രെഡ്, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. കർത്താവ് പറഞ്ഞു, എന്നാലേ നിനക്കറിയാൻ പറ്റുള്ളൂ എന്നാണ് സാധനം പറയുന്നത്. യു സേ യു ആർ ദ സൺ ഓഫ് ഗാഡ് ആൻഡ് ഹൗ ക്യാൻ യു നോ ദാറ്റ്? നീ ദൈവത്തിൻ്റെ പുത്രൻ എങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക. അപ്പോൾ അത്ഭുതം നടക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അറിയാം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. കർത്താവ് പറഞ്ഞു, എനിക്ക് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അറിയാൻ അത്ഭുതമൊന്നും ആവശ്യമില്ല, ഞാൻ അറിയുന്നത് വേറെ രീതിയിലാണ്. എങ്ങനെയാ? എവരി വേർഡ് ദ പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് എൻലിവൻസ് മീ. എൻ്റെ പിതാവിൻ്റെ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും എന്നെ ജീവിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള എൻ്റെ തെളിവ്. ഞാൻ ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെന്നേ, ഞാൻ എൻ്റെ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിൽ ഞാൻ കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു നിലയിൽ ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള ഒരു സംസാരം, വർഷിപ്പ്. പൗലോസ് പറയുന്നു, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഹല്ലേലൂയ. കയീൻ ആത്മാവിലല്ല ആരാധിച്ചത്. കയീൻ അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ ചിന്തയിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കി. ദൈവം പ്രസാദിച്ചില്ലെന്ന് കണ്ടപ്പോൾ ഉൽപ്പത്തി പുസ്തകം 4:4-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കയീൻ ഏറ്റവും കോപിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഹി വാസ് ബേൺഡ് വിത്ത് ആങ്കർ. അവൻ്റെ ആരാധന അവനെ രൂപാന്തരപ്പെടുത്തിയില്ല, അവൻ കോപിഷ്ടനായിത്തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആരാധന ആത്മാവിലാണെങ്കിൽ അവൻ രൂപാന്തരപ്പെട്ടിരിക്കും. ഇവൻ്റെ ആരാധന ആത്മാവിലല്ലാഞ്ഞത് കൊണ്ട് ഇവൻ ഒരു രൂപാന്തരം ഉണ്ടായില്ല. ഇവൻ എന്താണ്? അവൻ ഏറ്റവും കോപിച്ചു. അവൻ്റെ ആരാധന ആത്മാവിലല്ലായിരുന്നു. അവൻ ഒരു മനുഷ്യനെ എന്നതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ ദൈവം നോക്കിയത് അവൻ കൊടുക്കുന്നതിനെയല്ല, ദൈവം അവനെയാണ് നോക്കിയത്. ദൈവത്തിന് അവനെയായിരുന്നു വേണ്ടിയിരുന്നത്. ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകാത്ത ആരാധന ദേഹിയിലെ ആരാധനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് യാഗാർപ്പണം അത്യാവശ്യമാണ്. യാഗാർപ്പണം എന്ന് പറയുന്നത് സ്വയത്തെ അർപ്പിക്കുകയാണ്. സ്വയത്തെ അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അവിടെ കയറിയിരിക്കും. ഗലേഷ്യസ് ചാപ്റ്റർ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ക്രൂശിക്കപ്പെട്ടാൽ അവിടെ ആര് കയറിയിരിക്കും? ക്രിസ്തു കയറിയിരിക്കും. ഞാൻ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തു കയറിയിരിക്കത്തില്ല. ഞാൻ യാഗമാക്കപ്പെടുമ്പോൾ മാത്രമേ യേശുവിനെ എന്നിൽ കയറിയിരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾ വരുന്നു, അവർ തന്നെ തന്നെ യാഗമാക്കുന്നില്ല, അതുകൊണ്ട് യേശുവില്ലാതെ അവർ പോകുന്നു. പൗലോസ് പറയുന്നു, ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനില്ല. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാൻ ഇരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആര് കയറിയിരിക്കുന്നു? യേശു ക്രിസ്തു കയറിയിരിക്കുന്നു. അതാണ് ആരാധന. യേശു ഞാനിരുന്നിടത്ത്, എൻ്റെ സ്വയത്തിൻ്റെ സ്ഥാനത്ത് യേശു കയറിയിരുന്ന്, ഇനി ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഇനി ഞാനല്ല, പ്രത്യുത ആരാണ്? എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ജീവിക്കുന്നത് യേശുവാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുണ്ട്, വിശ്വാസത്താൽ, ആശ്രയത്തിൽ, അതായത് സകലവും ഇനി ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്? യേശു ക്രിസ്തു. അതാണ് ഫെയ്ത്ത്. Faith links you with Jesus and Jesus links you with God. വിശ്വാസം നിങ്ങളെ യേശു ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുന്നു, യേശു നിങ്ങളെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. When I have faith, no longer I, but Christ lives in me. ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നിൽ പിന്നീട് ജീവിക്കുന്നത് ആരല്ല, ഞാനല്ല, ആരാണ്? യേശുവാണ്. കയ്യിൽ കോപിക്കുകയാണ് അവൻ. ആരോടാ കോപിക്കുന്നത്? അവൻ എല്ലാരോടും കോപിക്കുക, ദൈവത്തോട്, സഹോദരനോട്, ഒരുപക്ഷെ അവൻ്റെ മാതാപിതാക്കളോട്. കാരണം എന്താ? നമ്മൾ കോപിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്നൊരു കാര്യമുണ്ട്, കുറ്റക്കാരൻ ഞാനല്ല. കുറ്റം എൻ്റേതാണെങ്കിൽ ഞാൻ ആരോടും കോപിക്കുമോ? ഇല്ല. കയ്യിൻ കോപിച്ചപ്പോൾ അവൻ പറയുന്നത്, വൈ യു ഡിഡ് നോട്ട് പ്ലീസ് ഇൻ മൈ സാക്രിഫൈസ്, എൻ്റെ സാക്രിഫൈസിൽ, എൻ്റെ വഴിപാടിൽ, എൻ്റെ ഓഫറിങ്, in fact it is not sacrifice, it's offering. എൻ്റെ ഓഫറിങ്ങിൽ നീ എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. അങ്ങനെയാണെങ്കിൽ അവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കോപിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്നറിയാമോ, നമ്മൾ ചിന്തിക്കുന്നത് ആരാധന ശരിയാകാത്തതിൻ്റെ കുറ്റക്കാർ ബാക്കിയുള്ളവരെന്നാണ്, പാസ്റ്ററോ വിശ്വാസികളോ സാഹചര്യങ്ങളോ ഒക്കെ. ഒരാൾ സഭായോഗത്തിന് ഒരു കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോഴത്തേക്ക് എന്നാ കുറ്റം പറച്ചില്ല, ഓ എല്ലാ ആരാധനയാണ് നിമ്മ, അതെന്നെ പാട്ടാ പാടിയെ, അത് പാട്ടാന്ന് എന്നെ ഭർത്താവ് പറഞ്ഞു. ആ പാട്ട് പോട്ട്, പിന്നെ പ്രസംഗം എന്താ പ്രസംഗമായിരുന്നു? ആ എ സി ആണെ, വർക്ക് ചെയ്തുമില്ല. ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞപ്പോൾ ചെറുക്കൻ ചോദിച്ചു, നമ്മൾ എത്ര സോത്രാഴ്ച ഇട്ടെ, പപ്പ എത്ര ഇട്ടു? ഞാൻ രണ്ട് ദിനാർ ഇട്ടു. മമ്മിയോ? മമ്മിയോ ഒരു ദിനാർ ഇട്ടു. ആ ഞാൻ ആരാ, 2.5 കേളിക്ക് ഇത്രയും മതി. മറ്റുള്ളവരുടെ കുറ്റം പറയാനായിട്ട് നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കർത്താവ് പറയാണ്, എന്താണ്, നീ കുറ്റം നിന്റെയാണെന്ന് കർത്താവ് പറയാണ്. കുറ്റം കർത്താവ് പറയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ, നീ നല്ലതായി തീരുന്നുവെങ്കിൽ എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. നീ നന്മ ചെയ്യുന്നെങ്കിൽ, നീ നല്ലതായി തീരുന്നുവെങ്കിൽ, നിന്റെ പ്രോബ്ലം ഇപ്പം നീ നല്ലതല്ല, കാരണം നിന്റെ ഉള്ളിലുള്ളത് ദുഷ്ടനാണ്. അതാണ് അവിടെ പറയുന്നതിനകത്തെ അർത്ഥം. അതുകൊണ്ടാണ് കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ എന്ന് പറയുന്നത്. നിന്റെ ഉള്ളിലൊരു ഡീവിയേഷൻ നടന്നിരിക്കുന്നു, നീ അത് നേരെയാക്കണം. നീ നല്ലതായി തീരുന്നുവെങ്കിൽ, നന്മ ചെയ്യുന്നുവെങ്കിൽ, നന്മ ചെയ്യണമെങ്കിൽ നന്മ ഉള്ളിലുണ്ടാകണം, നന്മ ഉള്ളിലുണ്ടാകണമെങ്കിൽ ഉള്ളിലുള്ളതെ പുറത്തു വരത്തുള്ളല്ലോ. ഇപ്പൊ കയ്യിൻ്റെ ഉള്ളിലിരിക്കുന്ന ദുഷ്ടനായതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് ദുഷ്ടത പുറത്തു വരുന്നു, അവൻ്റെ കോപമാണ്. എന്നാൽ നന്മ പുറത്തു വരണമെങ്കിൽ നന്മ ഉള്ളിൽ നിറയണം, നന്മ ഉള്ളിൽ നിറയണമെങ്കിൽ യേശു ഉള്ളിൽ നിറയണം, യേശു ഉള്ളിൽ നിറയണമെങ്കിൽ സ്വയം ഉള്ളിൽ നിന്ന് പുറത്തു പോകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, യാഗം അർപ്പിച്ചാൽ മാത്രമേ യേശുവിന് കയറിയിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം ആവശ്യമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ആദ്യത്തെ നീഡെന്ന് പറയുന്നത് എൻ്റെ സ്വയത്തെ ഇല്ലായ്മ ചെയ്യുക, അതിനെ ക്രൂശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇഫ് എനി വൺ വുഡ് ഫോളോ മീ, ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നെത്താൻ ത്യജിച്ച്. സ്വയത്തിൻ്റെ ക്രൂശീകരണത്തിലൂടെ മാത്രമേ ക്രിസ്തീയ ജീവിതം നടക്കുകയുള്ളൂ. ഇന്നിവിടെ ആരെങ്കിലും സ്വയത്തിൻ്റെ ക്രൂശീകരണം നടന്നിട്ടില്ലെങ്കിൽ അവിടെ യേശുവിന് കയറിയിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് യേശു നിങ്ങളുടെ ഉള്ളിൽ കയറിയിരിക്കാത്തത്? മറ്റൊന്നുമല്ല, കാരണം നിങ്ങളിപ്പോഴും മരിച്ചിട്ടില്ല. നിങ്ങളുടെ വിശുദ്ധ ജീവിതം, ഞാനുള്ള ഒരു ഗ്രൂപ്പ് പിള്ളേർ വന്നിട്ട് ചോദിച്ചു, അച്ഛാ ഈ വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള മാർഗം എന്താ? ഞാൻ പറഞ്ഞു, വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് നിങ്ങളുടെ സെമിട്രിയിൽ നിന്നാണ്. നിങ്ങളുടെ സെമിട്രിയിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത് കഴിയുമ്പോഴെന്നല്ല, നിന്റെ സ്വയത്തിൻ്റെ മരണത്തിൽ നിന്ന് മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പറയട്ടെ, വളരെ അടിസ്ഥാനപരമായി സഭയിൽ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ് സെൽഫ് ഡിനായൽ. കാര്യം കർത്താവ് ആദ്യം പറഞ്ഞ കാര്യമാണ്, അതാണ് എന്ത്? തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എൻ്റെ മോഹങ്ങളും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എല്ലാം ത്യജിച്ചിട്ട് മാത്രമേ എനിക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ത്യാഗത്തിൻ്റെ കാര്യം ആരും പറയും. ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇച്ചിരി പൈസ കൊടുക്കുന്ന കാര്യമൊന്നും അല്ല ത്യാഗം. ത്യാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയത്തിൻ്റെ ക്രൂശീകരണമാണ് ത്യാഗമെന്ന് പറയുന്നത്. യേശു ഉള്ളിൽ നിറയണമെങ്കിൽ സ്വയം ഉള്ളിൽ നിന്ന് പുറത്തു പോകണം. യേശു നിറഞ്ഞാൽ നന്മ, യേശു നിറയണമെങ്കിൽ സ്വയത്തെ ബലി കഴിക്കണം. സ്വയാശ്രയം പോയിട്ട് ദൈവാശ്രയം വരണം, ദൈവ കരുണയ്ക്കായിട്ട് അപേക്ഷിക്കണം. അതാണ് വിശ്വാസം. സ്വയത്തെ ബലി കഴിച്ച് യേശുവിനെ ഉള്ളിൽ കയറ്റുന്നതാണ്. നീ നല്ലതായി തീരുന്നുവെങ്കിൽ മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസരം അപ്പോഴും കർത്താവ് ആർക്ക് കൊടുക്കുകയാണ്? കയ്യിന് കൊടുക്കുകയാണ്. പക്ഷേ നീ നല്ലതാകുവാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? പാപം നിന്റെ വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നത്, സിൻ കൗച്ച് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്, പതുങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീ അതിനെ കീഴടക്കണം. പാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് പാപത്തോടുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതലാണ് പാപത്തിന് നമ്മളോടുള്ള ആഗ്രഹം. ഞാൻ പമ്പയാറിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, പമ്പയാറിൻ്റെ അടുത്ത് കുറിയന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ. അപ്പം പണ്ടൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഈ വെള്ളപ്പൊക്കം വരുമ്പം ഈ ആളുകളൊക്കെ ദൂരെ നിന്ന് ഒഴുകി വരുന്ന തേങ്ങായും തടിയും ഒക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ നീന്തി പോകുന്നതൊക്കെ ഞാനിങ്ങനെ വെള്ളപ്പൊക്കം കാണാൻ പോകുമല്ലോ. നമ്മൾ വെള്ളപ്പൊക്കം കാണുന്നത് അന്നത്തെ ഒരു ഇതാണ് വെള്ളപ്പൊക്കം. ഇപ്പം വെള്ളപ്പൊക്കമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളത്തിലുള്ള ഒഴുകി വരുന്നൊക്കെ പിടിക്കാൻ പോയ കൂട്ടത്തിൽ ഇയാളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഒരു കമ്പിളിപ്പുതപ്പ് കിട്ടിയാൽ കൊള്ളായിരുന്നല്ലോ. അന്നേരം ഇയാൾ നോക്കിയപ്പോൾ ഒരു കറുത്ത കമ്പിളിപ്പുതപ്പ് ഒഴുകി വരുന്നു. ഉടനെ ഇപ്പം കൂട്ടുകാരനെ പറഞ്ഞു, എടാ നിങ്ങളുടെ കമ്പിളിപ്പുതപ്പ് വരുന്നു, ഞാൻ പോയി പിടിക്കട്ടെ. അവൻ പോയി കമ്പിളിപ്പുതപ്പ് പിടിച്ചു. കമ്പിളിപ്പുതപ്പ് പിടിച്ചപ്പോൾ കമ്പിളിപ്പുതപ്പിനകത്തുനിന്ന് രണ്ട് കൈ ഇങ്ങോട്ട് നീണ്ടുവന്ന് ഇവനെ അങ്ങ് പിടിച്ചു. അതൊരു കരടിയായിരുന്നു, ഒരു കറുത്ത കരടി. അപ്പോൾ ഈ കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്ന ഈ കരടി ഇവനെയും വലിച്ചുകൊണ്ട് പിന്നെയും ആഴത്തിലേക്ക് പോകുക. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നീന്താൻ, ഉടനെ പറഞ്ഞ് ഇങ്ങോട്ട് നീന്താൻ പറ്റുന്നില്ല, കമ്പിളിപ്പുതപ്പ് എന്നെ വിടുന്നില്ല, അത് കളഞ്ഞേച്ച് പോടാ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോയാൽ നീ ചത്തുപോകും. ഉടനെ പറഞ്ഞ് എനിക്ക് കമ്പിളിപ്പുതപ്പ് വിടണമെന്നുള്ളു, പക്ഷേ കമ്പിളിപ്പുതപ്പ് എന്നെ വിടത്തില്ലെന്ന്. ഇതാ പലപ്പോഴും പാപത്തിൻ്റെ പ്രത്യേകത. പാപത്തിൻ്റെ ആഗ്രഹം ആരോടാണ്? നിന്നോടാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ കേട്ടോ, പാപത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിൻ്റെ അടിമയായി തീരും, അതിന് സംശയമില്ല. പാപത്തെ വെറുക്കുക, പാപത്തിൽ നിന്ന് ഓടി ഒളിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടുക. എന്നാൽ കയ്യിൻ കോപം അകറ്റാൻ തയ്യാറായില്ല, അവൻ ദൈവത്തോട് മറുതിരിച്ചു. അവൻ്റെ അപ്പൻ കാണിച്ച അതേ കാര്യം അവൻ ചെയ്തു. അപ്പനോട് ദൈവം പറഞ്ഞിരുന്നു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അവനത് തിന്നു. കയ്യിനോട് പറഞ്ഞു, നീ നല്ലതായിത്തീരുന്നുവെങ്കിൽ, നല്ലവനായിത്തീരുന്നുവെങ്കിൽ നിനക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. അവൻ പറഞ്ഞു, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പിതാവ് സ്വയം തീരുമാനമെടുത്തതുപോലെ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിൽ നിന്ന് മാറി സ്വയം തീരുമാനമെടുത്ത പിതാവിൻ്റെ പാദം എന്നുള്ളത് പറഞ്ഞു. ദാറ്റ് ഐ വിൽ ഡിസൈഡ്, ഡിസിഷൻ ഈസ് മൈൻ, തീരുമാനം എൻ്റെയാണ്. ആദാമോ അത് തന്നെ പറഞ്ഞത്. ആദാം പറഞ്ഞു, തീരുമാനം എൻ്റെയാണ്. ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് തീരുമാനമെടുക്കുന്ന അവസ്ഥ. ഡിസിഷൻ ഈസ് നോട്ട് യുവേഴ്സ്, അത് നിൻ്റേതല്ല, എൻ്റേതാണ്. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കും. ഇൻഡിപെൻഡൻസ് ഫ്രം ഗാഡ് വീണ്ടും പാപമാണ്. ആദാം ദൈവത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തപ്പോൾ അവൻ്റെ ഭാര്യയും കൂടെ ഒന്നിച്ചു നിന്നു. ഇവൻ ദൈവത്തിൽ നിന്ന് മാറുക മാത്രമല്ല, ഇവൻ പറയുന്നതെന്നറിയാമോ, കയ്യിൻ ദൈവത്തിൽ നിന്ന് മാത്രമല്ല അവൻ്റെ സഹോദരനിൽ നിന്നും കൂടെ സ്വതന്ത്രനാകാൻ തീരുമാനിച്ചു. കയ്യിൻ ഒറ്റയ്ക്ക് ജീവിക്കണം, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഞാൻ പറയുന്നത് പാപത്തിൻ്റെ ഒന്നുകൂടെ കൂടിയ അവസ്ഥയായത്. ആദാമിൻ്റെ പാപം അവൻ ദൈവത്തിൽ നിന്ന് മാറി നിന്നെങ്കിൽ, ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനായെങ്കിൽ, ഇവൻ കയ്യിൽ ദൈവ സംസർഗം നഷ്ടപ്പെടുത്തി, അവൻ മാതാപിതാക്കളെ ഒഴിവാക്കി, അവൻ അനുജനെ കൊന്നു. അവൻ പറയുന്നത്, എൻ്റെ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, എനിക്ക് ദൈവവും വേണ്ട മനുഷ്യനും വേണ്ട. രണ്ട് അടിസ്ഥാന പാപങ്ങളാണുള്ളത്, രണ്ടേ രണ്ട് അടിസ്ഥാന പാപങ്ങളെ ഉള്ളെന്ന് വേണേൽ പറയാം. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻസ്, ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതാണ് ഒന്നാമത്തെ പാപം. രണ്ടാമത്തെ പാപം സഹോദരനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗാഡ്, ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം മാൻ. ഈ രണ്ട് പാപങ്ങളാണ് അടിസ്ഥാന പാപങ്ങൾ, ബാക്കിയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന പാപങ്ങളാണ്. അടിസ്ഥാനപരമായി രണ്ട് കൽപ്പനകളാണ് കർത്താവ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് അറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. രണ്ട് അടിസ്ഥാന പാപം, ദൈവത്തിൽ നിന്ന് മാറി മനുഷ്യൻ നിന്ന് മാറി. രണ്ട് അടിസ്ഥാന കൽപ്പന, ദൈവത്തോടടുത്ത് ചെല്ലുക, മനുഷ്യനോടടുത്ത് ചെല്ലുക. നോക്ക് എത്ര ക്ലിയറായിട്ട് രണ്ട് അടിസ്ഥാന പാപങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള പാപവും മനുഷ്യനും, ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും മനുഷ്യൻ നിന്നുള്ള അകൽച്ചയും. വാസ്തവത്തിൽ കൽപ്പന അതാണ്. എന്ത്? കൂട്ടുകാരനെ, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് രണ്ടും മനുഷ്യനില്ല. മനുഷ്യൻ ഇന്ന് ഒറ്റയ്ക്ക്, അവന് ദൈവത്തെയും വേണ്ട മനുഷ്യനെയും വേണ്ട, ജീവിതം അവനവൻ്റെ ലോകത്തിലാണ്. ആദാം ദൈവത്തിൽ നിന്ന് ഓടിപ്പോയപ്പോഴും ഭാര്യയെ കൂട്ടുകൂട്ടി അല്ലേ രണ്ടുപേരും ഒരുമിച്ചാണ് ഓടിപ്പോയത്. എന്നാൽ ഇന്ന് മനുഷ്യന് ഭാര്യയെ പോലും വേണ്ട. ഇന്നവന് ഭാര്യയിൽ നിന്ന് പോലും എന്ത് വേണം? സ്വാതന്ത്ര്യം വേണം. ഭാര്യയിൽ നിന്ന് പോലും, പങ്കാളിയിൽ നിന്ന് പോലും, അത്രയ്ക്കും സ്വയസ്നേഹികളായ തലമുറയായിട്ട് ഇന്നത്തെ തലമുറ വന്നിരിക്കുകയാണ്. സ്വയസ്നേഹികളായ തലമുറ. കല്യാണം പോലും വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാമെന്ന്. ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രശ്നമാണ് എന്തോ, ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അമേരിക്കയിൽ ഡിവോഴ്സ് കുറയുന്ന നീട ഒരാൾ പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അമേരിക്ക ഡിവോഴ്സ് കുറയുന്നത്? ഉടനെ പറഞ്ഞു, കല്യാണം ഇല്ലാത്തത് കൊണ്ട് ഡിവോഴ്സും ഇല്ലെന്ന്. കല്യാണമില്ല, എൻ്റെ ലോകത്ത് ഞാൻ മതിയെന്ന് പറയുന്ന ഒരവസ്ഥ. ദൈവം വേണ്ട, കുടുംബം വേണ്ട, സഹോദരൻ വേണ്ട, മറ്റുള്ളവർ വേണ്ട, ഞാൻ, മീ, ഐ, മീ ആൻഡ് മൈൻ. ഇപ്പോഴത്തെ ഹ്യൂമൻ ട്രിനിറ്റിയാണ്, ഹ്യൂമൻ ട്രിനിറ്റി. ഐ, മീ, മൈൻ, ഞാൻ, എനിക്ക്, എൻ്റെ. അതിനപ്പുറത്ത് ആരുമില്ല. അതിനപ്പുറത്ത് ആരും അവന് വേണ്ട അവൻ്റെ ലോകത്തിൽ. അതേ സാറെ ഹെൽ എന്ന പണ്ടൊരു ഫിലോസഫർ പറഞ്ഞു. ഇന്നിപ്പോൾ ആളുകൾക്ക് അങ്ങനെയാണ്, മറ്റുള്ളവരൊരു ഹെല്ലായിട്ട് അവൻ ചിന്തിക്കുന്നത്. മറ്റൊരാളെ ജീവിതത്തിൽ കിടപെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ്. അത് സ്വന്തം അപ്പനും അമ്മയും പോലും ആണെങ്കിലും. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൻ ഐ ടിയിൽ ഒരു ജോലി കിട്ടി. അവന് ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ 40,000 കൊടുത്തൊരു ഫോൺ വാങ്ങിച്ചു. ബാക്കിയുള്ള കാശെല്ലാം കൂടെ അടിച്ചു കുറച്ച് കളഞ്ഞു. പൈസ പോയതല്ല, ഈ എൻ്റെ കൂട്ടുകാരൻ ഇവനോട് ചോദിച്ചു, മോനെ എടാ നിനക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയല്ലേ, നിൻ്റെ അമ്മയ്ക്ക് നീ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തോ? ഇവൻ ചോദിക്കുക, അങ്കിളെ അമ്മയ്ക്ക് എന്തിനാ സാരി, അമ്മയ്ക്ക് എന്തുമാത്രം സാരി ഉണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം സാരി എന്ന് പറഞ്ഞാൽ ഒരു തുണി, ആദിക്കുള്ളില്ല. അവന് അവൻ്റെ ലോകത്തിൽ അവൻ്റെ അമ്മയില്ല, അവൻ്റെ ലോകത്തിൽ സഹോദരങ്ങളില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് സിംഗപ്പൂരിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. സിംഗപ്പൂരിൽ നിങ്ങൾക്കറിയാമല്ലോ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ സ്ട്രോങ് ആണ്. എല്ലാവരും ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ട്രെയിനിലാണ്. വളരെ ഇതാണ്, എല്ലായിടത്തും ട്രെയിനുണ്ട്. പക്ഷേ ഈ ട്രെയിനിലെല്ലാം എന്തോരും കൃത്യമായിട്ട് ക്യൂ നിന്നൊക്കെ ആൾക്കാർ കയറിപ്പോന്നു. വലിയ പ്രായമുള്ള 80 വയസ്സുള്ള അമ്മച്ചിമാർ വരെ ഈ ട്രെയിനിൽ കയറിയാൽ പോകുന്നത്. എല്ലാവരും ഇൻഡിപെൻഡൻ്റാണ്. എല്ലാവരുടെ കയ്യിലും 9-inch സ്ക്രീനുള്ള ഒരു മൊബൈൽ ഫോണുണ്ട്. ഞാനവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഉള്ളതിനല്ല ഞാൻ കുറ്റം പറഞ്ഞത്, ഒറ്റ ഒരാൾ പോലും ഫോണിൽ ഒരാളെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ടെക്സ്റ്റും അല്ല, ബബിൾസ് പൊട്ടിക്കുക, 80 വയസ്സുള്ളതല്ല. നെവർ എൻഡിങ് ഗെയിംസ് അവരുടെ ലോകത്ത്. എൻ്റെ ബ്രദറിൻ്റെ മോനവിടെയുണ്ട്, ഞാനവിടെ ചർച്ചിൽ പ്രസംഗിക്കാൻ പോയതാ. അവൻ പറഞ്ഞു, മിക്കവാറും ഈ തള്ളമാര് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങത്തില്ല. ഐ എം നോട്ട് ജോക്കിംഗ്. അവരുടെ ലോകത്തിൽ അവർ വേറൊരാളെ കയറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പണ്ടൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് ഫോൺ വിളിക്കാൻ പോലും ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് ഫോൺ വിളിയില്ലല്ലോ. പണ്ടൊക്കെ മൊബൈൽ ഫോൺ അവൾ ചെവിയിൽ ഇങ്ങനെ ഉന്ത്രാണ്ടം വെച്ചുകൊണ്ടിരിക്കുന്നു പറയും. ഇന്ന് ചെവിയിൽ ആരും വെക്കുന്നില്ലല്ലോ. ആരെ വിളിക്കുന്നു, ആരെയും വിളിക്കുന്നില്ല. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് SMS ആയിരുന്നു, ഇപ്പം SMS ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് ചാറ്റിംഗ് ആയിരുന്നു, ഇപ്പം ചാറ്റിങ്ങും ഇല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോലും ചാറ്റൊന്നുമല്ല, പോസ്റ്റാണ്. ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, തോണ്ടിക്കൊണ്ടിരിക്കുക. ആകെപ്പാടെ ഉള്ള എക്സസൈസ് ഇപ്പം കയ്യുടെ തോണ്ടലാണ്, വേറെ ഒരു. ഇനി ഇപ്പൊ സിം ഇല്ലാത്ത ഒരു ഫോൺ ഇറങ്ങിയാലും ആരും അത്ഭുതപ്പെടണ്ടല്ലോ. എന്തിനാ സിം? കാര്യം ആരെയും വിളിക്കുന്നില്ലല്ലോ. വൈഫൈ എല്ലായിടത്തും ഉണ്ട്, വൈഫൈ ഉള്ള ഫോൺ അത് മാത്രം മതി, സിമ്മ് പോലും വേണ്ട. സ്വകാര്യമായ ലോകത്ത്, യന്ത്രങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. യന്ത്രങ്ങളുടെ ലോകത്ത് സഹോദരൻ വേണ്ട, ആരും വേണ്ട, ആർക്കും ആരുടെയും മുഖം കാണണ്ട. പണ്ടൊക്കെ പലചരക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കുക, നമ്മൾ സാധനം എടുത്തു തരാൻ ഒരാളുണ്ടായിരുന്നു, അയാളുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് വന്നതോടുകൂടെ എന്താണ്, സാധനം നമ്മൾ തന്നെ എടുത്തിട്ട് അവൻ്റെയും ഇവിടെ ആരുടെയും മുഖത്ത് നോക്കാതെ അവൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് വന്നുകൊണ്ടിരിക്കുന്നു. അത് പോയിട്ട് ഇപ്പോൾ ഓൺലൈനാണല്ലോ, അങ്ങനെ പോലും ഒരു മകൻ മനുഷ്യൻ്റെ മുഖത്ത് നോക്കണ്ട. പണ്ടൊരു ബാങ്കിൻ്റെ മാനേജറുമായിട്ടൊരു സംസാരം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇല്ലല്ലോ. എ ടി എം വന്നതോടുകൂടെ ഒരു മനുഷ്യൻ ബാങ്കിൽ പോയാലും ഒരാളോട് സംസാരിക്കത്തില്ല ഒരു രീതിയിലും. ആരുമായിട്ട് ഒരു സംസാരമോ സംഭാഷണമോ ആർക്കും ആഗ്രഹമില്ല. പണ്ടൊരു വലിയമ്മ അമേരിക്കയിലെ സ്റ്റാമ്പ് വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിന്നപ്പം പുറകിൽ നിന്ന ചെറുക്കൻ ചോദിച്ചു, മമ്മ എന്തിനാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് വാങ്ങിക്കാനോ? അതിന് സ്റ്റാമ്പിങ് മെഷീൻ ഇല്ലേ? അവന് വലിയമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ തള്ള മാറിക്കഴിഞ്ഞാൽ ഇച്ചിരി നേരത്തെ അവന് പോകാമല്ലോ എന്നുള്ളതല്ലാതെ വേറെ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. സ്റ്റാമ്പിങ് മെഷീൻ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ തള്ള പറഞ്ഞു, മോനെ എൻ്റെ ആർത്രൈറ്റിസ് എങ്ങനെയുള്ളതെന്നുള്ളത് സ്റ്റാമ്പിങ് മെഷീൻ ചോദിക്കത്തില്ല. അവിടെ ചെല്ലുമ്പം ആ ഇരിക്കുന്ന കുഞ്ഞ് എന്നോട് ചോദിക്കും, അമ്മ എങ്ങനെയുണ്ട് ആർത്രൈറ്റിസ് എങ്ങനെയുണ്ടെന്ന്, വാദമൊക്കെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ പോലും സംസാരമില്ല, കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യ ബന്ധമില്ല, അന്യോന്യ ഒരു ബന്ധമില്ല. കാര്യം ആരും അവൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന അവന് ഇഷ്ടമല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ സൗദി അറേബ്യയിലുള്ള അജയൻ, അവൻ പറഞ്ഞു അവൻ്റെയൊക്കെ കൊച്ചിലെ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ആറുമണി കഴിഞ്ഞ് അല്ലെ ഏഴുമണിയാകുമ്പം, ആറുമണി കഴിയുമ്പോൾ നാട്ടിലെ ചായക്കടയിലെങ്ങാളം ഒരു ചെറുക്കൻ നിൽക്കുന്ന കണ്ടാൽ അയൽവക്കത്തെ നായരെ ഇവരോട് ചോദിക്കും, എന്തോ അത് നോക്കിയിരിക്കുന്നു, കയറി പോടാ വീട്ടിൽ, ആറുമണിയായപ്പോൾ വിളിക്കുന്നു, കയറടാ വീട്ടിൽ. അവൻ്റെ മോനല്ല, അവൻ്റെ അയൽക്കാരൻ്റെ മോനെ. അത്രയ്ക്ക് ബന്ധം അന്ന് ഉണ്ടായിരുന്നു. ഇന്ന് സഭാഹോളിനകത്ത് കൂട്ടു സഹോദരൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കൂട്ടു സഹോദരൻ നിങ്ങളെ കൂടെ ആരാധിക്കുന്ന അവൻ എന്നാ പ്ലെയിൻ ഉണ്ടാക്കി കളിക്കുകയാണെന്ന് വെച്ചോ, എന്തോ അതാ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വിവരം അറിയും. ഐ എം നോട്ട് ജോക്കിംഗ്. ഇതാണോ ആത്മീയത? ഇതാണോ? എവിടെയാണ് നിങ്ങളുടെ സഹോദരൻ? നമ്മൾ പറയും സഹോദരനെ കയ്യിൽ കൊന്നു, നിങ്ങളെല്ലാം കൊന്നിരിക്കുകയാണ് സഹോദരങ്ങളെ, നിങ്ങളുടെ ലോകത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതാണ് സാഹോദര്യത്തിന്റെ പ്രശ്നം. നമ്മുടെ ലോകത്തില് എന്റെ ലോകത്തിൽ എന്റെ സഹോദരനില്ല, എന്റെ സഭയിലെ സഹോദരനില്ല, എന്റെ കൂട്ടു സഹോദരന്റെ മകനെ വഴക്ക് പറയാൻ എനിക്ക് പേടിയാ. കാര്യം അവന്റെ ലോകത്തിലേക്ക് കയറാൻ അവൻ്റെ അപ്പനോ അമ്മയോ എന്നെ സമ്മതിക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ മറ്റൊരാൾ വഴക്ക് പറയുന്നത് എനിക്ക് സഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സാഹോദര്യമില്ല. സഹോദരനെ കൊന്നുകളഞ്ഞു. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അയൽവക്കക്കാരൻ്റെ പിള്ളേരെ വേണ്ട, സ്വന്തം മക്കളെ വഴക്ക് പറയാൻ പേടിയായിപ്പോകും. സ്വന്തം മക്കൾ സഭായോഗത്തിൽ നിന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ വഴക്ക് പറയാൻ പിള്ളേർക്ക് ഇന്നൊരുത്തിന് പേടിയാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. ഹാബേലിനെ കൊന്ന് ഒരു ജേതാവിനെ പോലെ എത്തിയ കയീനോട് ദൈവം ചോദിക്കുകയാണ്, കയീൻ വേർ ഈസ് യുവർ ബ്രദർ? ഇന്ന് പോകുമ്പോൾ ഇന്ന് ദൈവം നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം, ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിന്റെ ലോകത്തിൽ നിന്റെ സഹോദരനുണ്ടോ? അതോ നീ കൊന്നു കളഞ്ഞോ? നിന്റെ ലോകത്തിൽ നിന്റെ സഹോദരനുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും ഞാൻ ചോദിക്കട്ടെ, നിന്റെ സഹോദരൻ നിന്റെ വീട്ടിലുണ്ടോ? നിന്റെ ലോകത്തിലുണ്ടോ? നിന്റെ സഹോദരൻ ഇവിടെ? ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നാളെ പറയാം. പക്ഷേ ഇന്ന് നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് സ്വയശോധന ചെയ്യ്, എൻ്റെ സഹോദരൻ എൻ്റെ ലോകത്തിലുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ഒന്ന് സ്പിരിച്വാലിറ്റി, ഇല്ലെങ്കിൽ എന്തോ ഒന്ന് ആരാധന, നമ്മൾ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ സഹോദരൻ, അവൻ ചോദിച്ചു, am I the keeper of my brother? Yes. നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. അങ്ങനെയാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ സഹോദരൻ നിന്റെ ലോകത്തിൽ ഇടം വേണം. ആദ്യത്തെ ചോദ്യം, കയീനെ ഹാബേലെ ആദമേ നീ എവിടെ? രണ്ടാമത്തെ ചോദ്യം, കയീൻ എവിടെ നിന്റെ സഹോദരൻ? ഇന്ന് ആത്മീകമായി ഞാൻ ചോദിക്കുക, നിന്റെ ലോകത്തിൽ നിന്റെ സഹോദരനുണ്ടോ? ഒരു സ്വയശോധന നടത്താം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു.